ഭഗവാനും അതിന് ന്യായം ലഭിക്കാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശിലുവിലേക്ക് പോവുക പതിവായിരുന്നു. ഏലിയുടെ രണ്ടു പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഒഫ്നിയും ഫിനെഹാസും അവിടെ ഉണ്ടായിരുന്നു. എൽക്കാനായി യാഗം കഴിക്കുമ്പോഴൊക്കെയും തന്റെ ഭാര്യയായ പെണ്ണിനേക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. അന്നയ്ക്കോ അവനെ നന്നായി സ്നേഹിച്ചുകൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാനാ അവളോട്, അന്നെ നീ എന്തിനു കരയുന്നു, എന്തിനു പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുരുഷന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ശീലോകം വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം അന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആശ്രയിച്ച് ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവളുടെ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. അന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ ആഗ്രഹം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് അന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുക അത്രേ ചെയ്തത്. അടിയനെ ഒരു നീക്ക സ്ത്രീയായി വിചാരിക്കരുത്. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രയേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയനെ തൃക്കന്നിനെ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു സ്ത്രീ തന്റെ വരിക്ക് പോയി. ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അനന്തരം അവർ അധികാരി തെളിഞ്ഞേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാനാ തന്റെ ഭാര്യയായ കന്യയെ പരിചയിച്ചു. യഹോവ അവളെ ഓർത്തു. ഒരാണ്ട് കഴിഞ്ഞിട്ട് അന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവനെ ശമുവേൽ എന്ന് പേരിട്ടു. പിന്നെ എൽക്കാനാ എന്ന പുരുഷനും അവന്റെ കുടുംബം ഒക്കെയും യഹോവയുടെ വർഷാന്തരയാഗവും നേർച്ചയും കഴിപ്പാൻ പോയി. പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ട് പോരാം എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായി ഏൽക്കാനാ അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവന്റെ മുലകുടി മാറും വരെ താമസിക്ക, യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ചു. മുകളുകൂടി മാറും വരെ മകന് മുല കൊടുത്തു. അവന്റെ മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു വറ മാവ് ഒരു തുരുത്തി വീനുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടിരുന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടിരുന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനനെ, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. യാക്കോബ് സ്ലീഹയുടെ ലേഖനം 1 ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം നേടുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ സ്പർശിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ
ഇവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടി ചലിയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവെങ്കിൽ നിന്ന് പലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകുന്നു. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ കുതിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂവ് തീർന്നു, അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനൻ തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളിൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിപ്രയത്താനുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങളതറിയുന്നുവല്ലോ, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉന്നതതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുകയും. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെ താൻ കണ്ടുപുറപ്പെട്ടു, താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന് തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല. പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നവരിൽ ഭാഗ്യവാനാകും. നിങ്ങളിൽ ഒരുവണ്ടെന്ന നാവിന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെ നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താനുള്ള കളങ്കം പറ്റാതെ വണ്ണം തനത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ബാലകുമാർ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റുകയത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും നിലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപിക നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവാൻ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ ആശയകരമാകുന്നു. രണ്ടാമധ്യായം. വ്യാധികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും, ക്രോധത്തോടെ അവരെ പ്രമിപ്പിക്കും. എന്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വായിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളിച്ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് വ്യാധികളെ അവകാശമായിക്കും, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, ഉത്സവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുകയും ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഉഴിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 3. യഹോവയെ എന്റെ വഴികൾ പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. അവന് ദൈവത്തിങ്ങൾ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം എൻ തലയിൽ ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ചുറ്റും നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധപ്രവർത്തിൽ നിന്ന് ഉത്തരം അറിയുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി യഹോവയെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവയെ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചികിടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം ജനത്തിന്മേൽ വരുമാറാകട്ടെ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ നിർവഹിക്കുമ്പോൾ ഉത്തരമറിയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി, മായ ഇച്ഛിച്ചു വ്യാജത്തെ അന്വേഷിക്കും. യഹോവാ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്നറിവീം. ഞാൻ യഹോവയെ വിശ്വസിക്കുമ്പോൾ അവൻ കേൾക്കും. അടുങ്ങുകയും പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം എത്തിയും നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയിൽ നിന്ന് ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കാനുമേ. ധാന്യം വീഞ്ഞയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. യഹോവയെ എന്റെ വാക്കുകൾക്ക് ചെയ്തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും ദൈവമായുള്ളവേ, എന്റെ സങ്കടയാളിന് കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, യഹോവയെ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല, അഹങ്കാരികളുടെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികൾ പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു, ഓസ് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിയും ഉള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നിലുള്ള ശക്തിയുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവയെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശവും തന്നെ അവരുടെ തൊണ്ട തുറന്ന് ശപക്കുകയാകുന്നു. ആകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു, ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീരട്ടെ, അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വ നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്, എന്നാൽ നിന്നെ ശതം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നെ ഉല്ലസിക്കും. യഹോവയെ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിചയമുണ്ടെന്ന പോലെ നീ ദയകൊണ്ട് അവനെ മറയ്ക്കും. യഹോവയെ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവയെ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവയെ എന്റെ അസ്ഥിയിൽ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം. യഹോവേ തിരിഞ്ഞെന്റെ പ്രാണനെ വിടുവിക്കണമേ, എന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ തന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർവിനൊക്കെ സ്തോത്രം ചെയ്യും. എന്റെ ഞെരുക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീരുകൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എന്റെ സകല വൈദ്യകളും നീതുവായി ക്ഷീണിച്ചു ഇരിക്കുന്നു. നീതിയോട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുകയും. എന്റെ യഹോവായന്റെ കരത്തിലെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവായന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവായന്റെ പ്രാർത്ഥന കൈക്കൊള്ളും, ശത്രുക്കൾ എല്ലാവരും ലജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. സംശയവൻ എന്റെ ദൈവമായ യഹോവയെ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ, വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏത് കൂടാതെ എനിക്ക് വൈദ്യായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ. ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ, അവൻ എന്റെ ജീവനെ നിലത്തിൽ ചവിട്ടട്ടെ, എന്റെ മനസ്സെ പൂലിയിൽ തള്ളിയിരട്ടെ. യഹോവയെ കോപത്തോടെ എഴുന്നേൽക്കണമേ, എന്റെ വൈദ്യകളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ. എനിക്ക് വേണ്ടി ഉണരണമേ, ഈ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതേ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു, യഹോവയെ നിന്റെ നീതിക്കും പരമാർത്ഥയ്ക്കും തക്കവണ്ണം വിധിക്കണമേ. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, തീരുമാനയെ നീ ഉറപ്പിക്കണമേ. തീരുമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ചോദന ചെയ്യുന്നുവല്ലോ. എന്റെ പരിച ദൈവത്തിന്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്നെ വാളിന് മൂർച്ച കൂട്ടും. അവൻ തന്നെ വില്ല് കുലച്ച് ഉരുക്കിയിരിക്കുന്നു, അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു, തന്റെ ശരങ്ങളെ തീമ്പൊള്ളാക്കി തീർത്തിരിക്കുന്നു. പിതാവിന് നീതിയെന്നേ നോവ് കിട്ടുന്നു. അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് മനുഷ്യനെ പ്രസവിക്കുന്നു. അവനൊരു കുഴിയിൽ കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവന്റെ വേണ്ടാവനും അവന്റെ പല്ലിലേക്ക് തിരിയും. അവന്റെ ബലാത്കാരം അവന്റെ നിറയിൽ തന്നെ വീഴും. നീതി കിടക്കൊണ്ടും സ്തുതിക്കും. അത്യുന്നതനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. സാംസ് 8. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലോടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെയും ഓർക്കേണ്ടതാണ് എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. എന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും എന്റെ കാൽക്കീഴയാക്കിയിരിക്കുന്നു. ആടുകളെയും കാലുകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെ ഒക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഞാൻ പൂർണ്ണതയോടെ യഹോവയെ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നെ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു, നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. നീ നീതിയോടെ തിരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. നീ ഞാളികളെ ശാസിച്ചു, ദുഷ്ടനെ നശിപ്പിച്ചു. അവരുടെ നാമത്തെ നീ സദാകാലത്തേക്ക് മായ്ച്ചു കളഞ്ഞു. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു. അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ ആ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു. എന്നാൽ യഹോവായ നീയേക്കും വാഴുന്നു. ന്യായവിധിക്കാൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിരിക്കും. ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ വീട് തന്നെ ഒരു അഭയസ്ഥാനം, രക്തകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങളെ ആശ്രയിക്കും. യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവന്റെ ബീജപ്രവർത്തിലെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിക്കുകയും രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു. എളിയുടെ നിലവിളിയെ അവൻ മറക്കുന്നതിലില്ല. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. അല്ലവാദികളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പഴിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോൻ പുത്രയുടെ പടിവാളികളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ചു. നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി. അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. യഹോവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. ദുഷ്ടൻ സ്വന്തകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദരിദ്രനെ എന്നേക്കും മറന്നുപോകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല. യഹോവയെ എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ. ജാതികളുടെ സന്നിധിയിൽ വിരിക്കപ്പെടുമാറാകട്ടെ. യഹോവയെ തന്നെ മർത്യരത്ര എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തേണമേ. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയുന്നത് എന്ത്? ദുഷ്ടന്റെ അഹങ്കാരത്താൽ എഴുതാൻ ശപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. ദുഷ്ടന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. നിരാഗ്രഹി യഹോവയെ തെറ്റി നിന്ദിക്കുന്നു. ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കില്ല എന്ന് പറയുന്നു. ദൈവമില്ല എന്നാകുന്നു അവന്റെ നിരൂപണം ഒക്കെയും. അവന്റെ വഴികളെല്ലായ്പ്പോഴും സഫലമാകുന്നു. നിന്റെ ന്യായവിധികൾ അവൻ കാണാതവണ്ണം ഉയരമുള്ളവ. തന്റെ സ്വശത്രുക്കളോടും അവൻ ചീറുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിൻകീഴിൽ ദോഷവും അവിക്രമവും ഇരിക്കുന്നു. അവൻ ഗ്രാമങ്ങളുടെ ഒഴിവുകളിൽ പതിയിരിക്കുന്നു. മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു. അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു. സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറുപടത്തിൽ പതുങ്ങുന്നു. എളിയവനെ പിടിക്കാൻ അവൻ പതിയിരിക്കുന്നു. എളിയവനെ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു. അവൻ കുനിഞ്ഞു പതുങ്ങി കിടക്കുന്നു. അഗതികൾ അവന്റെ വെള്ളത്താൽ വീണുപോകുന്നു. ദൈവം മറന്നിരിക്കുന്നു. അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു. അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. യഹോവയെ എഴുന്നേൽക്കണമേ, ദൈവമേ ഉയർത്തണമേ. എളിയവരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നത് എന്തിന്? നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നിങ്ങളേൽപ്പിക്കുന്നു. അനാഥന് നീ സഹായിയാകുന്നു. ദുഷ്ടന്റെ വിജയത്തെ നീ ഒടിക്കണമേ, ദോഷിയുടെ ദുഷ്ടത ഇല്ലായാവോളം എന്ന് പ്രതികാരം ചെയ്യണമേ. എന്നേക്കും രാജാവാകുന്നു, ജാതികൾ ദേശത്തു നശിച്ചു പോയിരിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മറ്റു നീ ഭയപ്പെടുത്താതിരിക്കാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവയെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവിചായച്ച് കേൾക്കുകയും ചെയ്യുന്നു. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നുപോവുകയും എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇത്ര ചെയ്യേണ്ടതിന് ഇരിച്ച പെയ്യേണ്ടതിന് വില്ലു കുളിച്ച അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? യഹോവാദന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലതിന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അതിന്റെ കൺപോളവ് മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടന്മാരുടെ മേലെ അവൻ കണികളെ വർഷിപ്പിക്കും. ഈയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രങ്ങളിലെ ഓഹരി ആയിരിക്കും. യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവൾ അവന്റെ മുഖം കാണും. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകും. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വികസന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും താൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അതിരത്തോടും ഇരുമനസോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അതിരങ്ങളെയൊക്കെയും പമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ അതിരങ്ങൾ ഞങ്ങൾക്ക് തുണ. ഞങ്ങൾക്ക് യജമാൻ ആരെന്ന് അവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ ഇരുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്തെ ഉലയിലിരിക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവയെ നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലാവരും സഞ്ചരിക്കുന്നു. Psalms 13. യഹോവയെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം എന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും? എന്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അറിയണമേ. ഞാൻ മരണത്തിന് പ്രാപിക്കാതിരിക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് എന്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. അച്ഛാ, ഹലോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദ്യമുതലെന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്തുമധുരാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹീതമായ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇത്രയും നാളും ഈ പ്രാർത്ഥന വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും സ്നേഹവും നന്ദിയും ആമുഖമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ, ഈ അനുഗ്രഹീതമായ പ്രഭാതം നമുക്ക് ഒരുമിച്ച് സംബന്ധിക്കുവാനും ശാന്തമായി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്ന് ദൈവം ചെയ്തു തരുന്ന വലിയ നന്മകളെ ആദരവോടുകൂടി ഉറക്കുവാനും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മെ നയിക്കുന്ന നിരന്തരം നമ്മെ തന്റെ ബലമുള്ള കരങ്ങളിൽ താങ്ങുന്ന ദൈവത്തിന് സ്തോത്രമർപ്പിക്കുവാനും ഒരുക്കി തന്നിരിക്കുന്ന ഈ ധന്യമായ മുഹൂർത്തത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹീതമായ ശുശ്രൂഷയിലെ പങ്കുകാരാകാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് കരുണയോട് അപേക്ഷിക്കാം. ഈ ശുശ്രൂഷ തുടക്കമിട്ട പിതാക്കന്മാരെയും ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെയും വളരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് പന്നിയ ആ മാമനച്ചൻ, അതുപോലെ തന്നെ ഡോക്ടർ ഇ സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ, വന്നിയ ഐസക് വി പ്രകാശ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ലഭ്യമാകുന്ന എല്ലാ നന്മകളും കൂടുതൽ പ്രശോഭിപ്പാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഐസക് അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി ക്ഷണിക്കുകയും ചെയ്യുന്നു. ഹലോ ഐസക് അച്ഛൻ, എന്റെ ഫ്യൂ മ്യൂട്ടാണെന്ന് തോന്നുന്നു. എന്നെ കേൾക്കാം അച്ഛാ? എന്റെ ഫോണിന് എന്തോ ഒരു പ്രയാസമുണ്ടായിട്ടുണ്ട്. സുവിശേഷ ഗീതങ്ങളിലെ 181-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 181-ാമത്തെ ഗീതം, സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ, നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടിയിടും ഞാൻ എന്നുള്ള ഗാനം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 181-ാമത്തെ ഗീതം. സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ, നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തി പാടും ഞാൻ, നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ദാസനാമെന്തേ നാശമാകച്ച, നാരാവേഷമായ മാതരിച്ച ദൈവദാദനേ, മാരാവേഷമായ മാതരിച്ച ദൈവജാതനേ, പാപത്തിനോടെ ശാപശിക്ഷയ ദൈവകോപത്തിൽ ബന്ധരിഞ്ഞ ജീവദാഥനേ, ദൈവകോപത്തിൽ ബന്ധരിഞ്ഞ ജീവദാഥനേ, ശത്രുവാമെന്നെ നിൻ പുത്രനാക്കുക, നിന്നിൽ ചേർത്തതിൻ കൃപയ്ക്കനന്തം സ്തോത്രം യേശുവേ, നിന്നിൽ ചേർത്തതിൻ കൃപയ്ക്കനന്തം സ്തോത്രം യേശുവേ, ആർത്തികൾ തീർത്ത കരുണാസമുദ്രമേ, നിന്നെ സ്തോത്രം ചെയ്യുവാനെന്നെ എന്നും പാത്രമാക്കുക, നിന്നെ സ്തോത്രം ചെയ്യുവാനെന്നെ എന്നും പാത്രമാക്കുക, ജീവനാഥനേ
നിന്റെ ജീവനിൽ തന്ന ദീനസ്തോത്രം യേശുവേ, നിന്റെ ജീവനിൽ തന്ന ദീനസ്തോത്രം യേശുവേ. നാശലോകത്തിൽ ദാസനാമെന്നേ അൽപ്രകാശമായി നടത്തിടേണം യേശുനാഥനേ, അൽപ്രകാശമായി നടത്തിടേണം യേശുനാഥനേ. സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ, നിന്നെ മാത്രം നന്ദിയോടയെന്നും വാഴ്ത്തിപ്പാടും ഞാൻ, നിന്നെ മാത്രം നന്ദിയോടയെന്നും വാഴ്ത്തിപ്പാടും.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ നന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനുപിരാൻ, പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര സൂക്ഷ്മം കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമീശയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും ദേവനമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറയ്ക്കമോ ദൈവമായ കർത്താവേ, അനുതാപത്താലും മനസ്സിന്റെ തെരുവിന്റെ കണ്ണുനീരുകളാലും ഞങ്ങളെ വെളിപ്പാക്കണമേ. സകലയാഴുക്കിൽ നിന്നും പാപത്തിന്റെ മാലിന്യത്തിൽ നിന്നും ഞങ്ങറയിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണമേ. കർത്താവും ഞങ്ങളുടെ ദൈവമേ, എല്ലായ്പ്പോഴും എന്നേക്കും വിജയകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിച്ചു വന്നിക്കുകയും നിന്റെ തിരുനാമത്തിന് സ്തോത്രം പാടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ ജാതിനകൾക്ക് നിന്റെ കരുണയുടെ വണ്ണാരം തുറന്നു തരണമേ. ഞങ്ങളുടെ മുട്ടു തീർക്കുവാൻ നിന്റെ നന്മകൾ ഞങ്ങൾക്ക് ഒഴുകി തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കങ്ങളെയും ഭിന്നതകളെയും നിന്റെ സമാധാനത്താൽ ദയവോടുകൂടി സ്നേഹബന്ധം ഞങ്ങളെ വസിപ്പിക്കണമേ. ശത്രുവായ ദുഷ്ട ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരുണയോടെ മറച്ചു കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ നേരെ നീ കോപിക്കരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ പാണ്ഡമിക്കിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ഉഗ്രഹത്തിൽ നിന്ന് ശാന്തതപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിച്ചുവെങ്കിലും നിന്നെ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാ നീ ഞങ്ങളുടെ നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിന്റെ ഹൃദയവും കണ്ണുനീരുകളും തരയണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ അസംഖ്യമേലും നീ അല്ലാതെ ഞങ്ങൾക്ക് ആശ്രയന്റെ ക്ഷയം വേറെ ഇല്ലാത്തതുകൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കൻ ഭാഗത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ സ്ഥലത്തെ നീ കൃപയോടെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നന്നുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പരിശുദ്രോഹായും ഇപ്പോഴുള്ള അസമയത്ത് എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻമീൻ.
പിതാവിനും പുത്രനും പരിശുദ്രൂഹമായി സ്തുതി ഉണ്ടായിരിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകി ഈ സമയം ദൈവസന്നിധിയിൽ ധന്യമാക്കി തീർക്കാൻ ദൈവം നമ്മളെ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. ആമുഖമായിട്ട് പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് മറ്റാരും പ്രസംഗിക്കാൻ ലഭ്യമാകാത്തത് കൊണ്ട് വാസ്തവത്തിൽ അച്ഛനെ ഏൽപ്പിച്ചിരുന്നു, പക്ഷെ പെട്ടെന്ന് രാവിലെയാണ് അച്ഛന് ഒരു അസൗകര്യം പറഞ്ഞത്. അടുത്ത ആഴ്ചത്തേക്ക് അച്ഛൻ തയ്യാറായിക്കോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബലഹീനനായ ഞാൻ തന്നെയാണ് ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശത്തിന് ആലപിക്കും. അതിനുശേഷം തിരുവചന ധ്യാനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 411 എന്റെ പ്രാണസഖി യേശുവേ എന്റെ ആത്മത്തിന് ആനന്ദമേ എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് പാടാം. എന്റെ പ്രാണസഖി യേശുവേ എന്റെ ആത്മത്തിന് ആനന്ദമേ, എന്നെ നിന്മാർവിങ്കൽ ചേർപ്പാനാ വന്നേതായിപ്പോ നിൻ പാദത്തിൽ, എന്നെ നിന്മാർവിങ്കൽ ചേർപ്പാനാ വന്നേതായിപ്പോ നിൻ പാദത്തിൽ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ല പദവികളും, അടിയാനും തിരിച്ചറിവാ അപ്പനെ ബുദ്ധി തെളിക്ക, അടിയാനും തിരിച്ചറിവാ അപ്പനെ ബുദ്ധിയെ തെളിക്ക. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക. എലിയ എലിശ പ്രവര ബലമായി ചെയ്ത ക്രിയകൾ കാണ്മാൻ, എലോഹീം എന്നെയും ഓർക്കുക, വേല നിന്നോടെ എന്നോർക്കുക, എലോഹീം എന്നെയും ഓർക്കുക, വേല നിന്നോടെ എന്നോർക്കുക. അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക കർത്താവേ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക പാപികൾക്കു നിന്റെ സ്നേഹത്തെ എന്റെ ശീലത്താൽ ഞാൻ കാട്ടുവാ കാൽവരി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക കാൽവരി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക എന്റെ ആയുസ്സിന്റെ നാളല്ല നീ പോയ വഴി പോകുക ആശയോടേശുവേ എന്നെ ഞാൻ ജീവതലിയായി നൽകുന്നേ ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേദത്തെ നീ കാട്ടുക
മറ്റേ സുബോറോ പ്രാർത്ഥനാ യോഗത്തിൽ നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും നമുക്കെല്ലാം അനുഗ്രഹീതമായ നേതൃത്വവും നൽകുന്ന ഈ സുബോറോ പ്രയറിന്റെ പ്രധാന ചുമതലക്കാരൻ കൂടിയായ ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചനെ പ്രിയ വൈദികരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും പേരിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു സാർ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമുഖത്തിൽ പല പ്രാവശ്യം പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു, അനുഗ്രഹീതമായ പ്രഭാതം ദൈവം നമുക്കൊരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാധാരണഗതിയിൽ ആരെങ്കിലൊക്കെ വൈദികര് മാറി മാറി നമ്മുടെ ഈ ശുശ്രൂഷയിൽ അനുഗ്രഹീതമായ വചനം പറഞ്ഞ് നമ്മളെ ധന്യമാക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇന്നും ഒരച്ഛന് ഇന്ന് തിരുവചന ധ്യാനം നേർത്ത് നൽകുവാൻ തക്കവണ്ണം സന്തോഷത്തോടെ സമ്മതിച്ചെങ്കിലും പെട്ടെന്ന് അച്ഛന് ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആവശ്യം വന്നതുകൊണ്ട് അച്ഛന് ഇന്ന് അപ്പോളജൈസ് ചെയ്തു. അതിന് പകരമായിട്ട് ഞാൻ ഇന്നത്തെ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു എന്ന് മാത്രം. എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന വേദപുസ്തകത്തിലെ പല ചിന്തകളും ആശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സാധാരണ മനുഷ്യനെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം തന്നെയാണ് സങ്കീർത്തനം, സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് അധികം വേദശാസ്ത്ര വിചിന്തനങ്ങളോ അധികം ആഴമായ പഠനങ്ങളോ ഒന്നും ആവശ്യമില്ല. പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരുപാട് ആശ്വാസവും സാന്ത്വനവും നൽകുന്ന വാക്യങ്ങളൊക്കെ തന്നെയാണ് സങ്കീർത്തനങ്ങളെ മിക്കതും. സങ്കീർത്തനം ആരെഴുതി എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, കോരക് പുത്രന്മാരും ദാവീദൊക്കെ പലരും സങ്കീർത്തനം രചിച്ചിട്ടുണ്ടെങ്കിലും സങ്കീർത്തനം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഓടിയെത്തുന്ന മുഖം ദാവീദിന്റെ തന്നെ, സംശയമൊന്നുമില്ല. ആ രാജാവിന്റെ മഹത്വവും അല്ലെങ്കിൽ അദ്ദേഹം ഈ സങ്കീർത്തനം എഴുതാൻ കാണിച്ച സമർപ്പണങ്ങളും ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ദാവീദ് രാജാവിന്റെ മുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദാവീദ് രാജാവിനെ ഇസ്രായേലിന്റെ രാജാവ് എന്ന പോലെ തന്നെ സങ്കീർത്തനങ്ങളുടെ രാജാവ് എന്ന് പറയുന്നതിനും നമുക്ക് അതിശയോക്തിയൊന്നുമില്ല. കാരണം അത്രമാത്രം താല്പര്യത്തോടും ദൈവാശ്രയ ബോധത്തോടും നിർവചിച്ചിട്ടുള്ളതാ ഈ സങ്കീർത്തനങ്ങളൊക്കെ തന്നെ. ഇന്ന് അല്പനേരത്തെ ഒരു ചിന്തയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ എടുത്തു വെക്കുന്നത് 16 സങ്കീർത്തനത്തിന്റെ 6 മുതലുള്ള വാക്യമാണ്. സങ്കീർത്തനം മിക്കവാറും ഏത് ഭാഗം ധ്യാനിക്കാനെടുത്താലും ഒരുപക്ഷെ നിരന്തരം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ അർത്ഥവും ഒക്കെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പുതുമയുടെ തലത്തിലൊന്നുമല്ല ചിന്തിക്കുന്നത് എങ്കിൽ തന്നെയും വായിച്ച കാര്യങ്ങളെ ഒന്നുകൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ അരക്കെട്ട് ഉറപ്പിക്കാനും നമ്മുടെ ഹൃദയങ്ങളെ ഒന്നുകൂടെ സ്വാധീനിക്കുവാനും ഒരു പുനർ വായന നടത്തുന്നത് മാത്രമേ ഉള്ളൂ. 16 അധ്യായത്തിന്റെ 16 സങ്കീർത്തനത്തിന്റെ 6 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 6 തുറന്നുള്ള വാക്യങ്ങളൊക്കെ. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീടിരിക്കുന്നു, അത് എനിക്ക് നല്ലൊരു അവകാശം ലഭ്യമായിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. വലിയ ആഴമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴമായ പഠനത്തിന്റെയോ ആഴമായ കണ്ടെത്തലിന്റെ ഒന്നും ആവശ്യമില്ല. വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ തങ്ങി വരുന്ന വാക്യങ്ങളൊക്കെ തന്നെയാ നമ്മൾ വായിച്ചതൊക്കെ തന്നെ. ഇവിടെ നമ്മൾ വായിക്കുന്നു, അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീടിരിക്കുന്നു, അതെ എനിക്ക് നല്ലൊരു അവകാശം ലഭ്യമായിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇവിടെ പറയുന്നു, അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീടിരിക്കുന്നു, എനിക്ക് നല്ലൊരു അവകാശം ലഭ്യമായിരിക്കുന്നു. ഈ അളവനൂല്, ഈ മനോഹര ദേശത്ത് വീണത് എന്റെ കഴിവുകൊണ്ടോ നല്ലൊരു അവകാശം ലഭ്യമായത് എന്റെ ബുദ്ധി കൊണ്ടോ അല്ല. തുടർന്നത് വായിക്കുന്ന നമുക്ക് മനസ്സിലാകും അത് ദൈവത്തിന്റെ ദാനമാണ്. അളവനൂൽ എന്റെ മനോഹര ദേശത്ത് വീണിരിക്കുന്നു, ദ മെഷർമെന്റ് ഓഫ് ഗോഡ്. ഇത് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്ന് മാത്രമല്ല, ഐ ഗോട്ട് എ വെരി നൈസ് വെരി ഗുഡ് പോർഷൻ. എനിക്ക് മനോഹരമായ ഒരു അവകാശം, ഒരു ഭാഗവും എനിക്ക് തന്നിരിക്കുന്നു. എന്താണ് ഈ മനോഹരമായ അവകാശം? എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അവകാശം എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാനുള്ള സാധ്യതകൾ, അല്ലെ എന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ അംശം, അതാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല പോർഷനായിട്ട് ദാവീദ് രാജാവ് വെളിപ്പെടുത്തുന്നത്. ഇത് ദാവീദ് രാജാവ് പറയുമ്പോൾ ഈ വാക്യത്തിൽ ഒരുപാട് ഭാരമുണ്ട്. കാരണം ലോകം മുഴുവൻ, അല്ലെങ്കിൽ ആ ഒരു ദേശം മുഴുവൻ കീഴടക്കിയവനാ ദാവീദ്. അശൂർ അല്ലെങ്കിൽ മിസ്രയീം എന്ന് പറയുന്ന അതിശക്തമായ രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ വിഹരിക്കുന്ന അതിശ്രേഷ്ഠനായ ദാവീദ് രാജാവ് പറയുന്നു, ഈ നേടിയെടുത്തത് ഒന്നും തന്നെ അല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും മനോഹരമായ പ്രദേശം. എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശം, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷം എന്ന് പറയുന്നത് എന്റെ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്ന ആ ഒരു പോർഷനാണ്, അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവമായിരിക്കുന്ന അംശമാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ പോർഷൻ. സത്യത്തിൽ നമുക്കാർക്ക് ഇത് പറയാനായിട്ട് കഴിയും? നമ്മളൊക്കെ ഈ അളവുനൂലും അതുപോലെ തന്നെ മനോഹരമായ പോർഷനും ഒക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ് മിക്കവാറും. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സംഭവം നമ്മുടെ ഈ സ്ഥലം വീതം വെക്കുന്ന, ഞാൻ ഈ കണ്ണൂരും ആ ഭാഗത്ത് പ്രവർത്തിച്ച അച്ഛനായതുകൊണ്ട് ഒരുപാട് ഈ വീതം വെക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പള്ളിയിലെ തറക്ക ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്, പക്ഷേ പള്ളിയിലെ ആളുകളുടെ നിരന്തരം നിർബന്ധമായതുകൊണ്ട് മധ്യസ്ഥ വഹിക്കാനായിട്ട് പലയിടത്തും ചിലയിടത്തേക്ക് പോയി മധ്യസ്ഥ വഹിക്കുമ്പോൾ ദൈവമേ ഇതിന് വന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടുമുണ്ട്. ഞാൻ വിചാരിച്ച ഈ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ തർക്ക പ്രശ്നമൊക്കെ എന്ന്. ഇപ്പൊ അടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായി അമേരിക്കയിൽ ഇതിലുള്ളത്. കാരണം ഈ അടുത്ത കാലത്ത് ഒരാൾ ഒരു തർക്ക പ്രശ്നവുമായിട്ട് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ വലിയ സംഭവമായിട്ടൊന്നുമല്ല, ഈ പള്ളിയിലെ അച്ഛൻ വിചാരിച്ചാൽ നടക്കുന്നു വിചാരിച്ചു. പക്ഷേ എന്നെ ഞാൻ വിചാരിച്ചത് നടക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇവിടുത്തെ തർക്കം പരിഹരിക്കാൻ നല്ലത് പോലീസും അല്ലെങ്കിൽ പിന്നെ സിറ്റി ഓഫീസൊക്കെയാണ്, നിങ്ങൾ അവിടെ ചെന്ന് പരിഹരിക്കാൻ പറഞ്ഞു. കാരണം ഈ വീതം വെക്കുന്ന അല്ലെങ്കിൽ വസ്തുവിന്റെ തർക്കം പരിഹരിക്കാൻ ഒറ്റം യോജിക്കുന്നവരല്ല നമ്മളൊക്കെ തന്നെ. നമ്മുടെ കർത്താവ് അത് പറയുന്നുണ്ടല്ലോ, എന്നെ നിന്റെ വസ്തുവിന്റെ മേലധികാരിയാക്കിയത് ആരെന്നൊക്കെ പറഞ്ഞ് കർത്താവ് തന്നെ അതിനെ പറ്റി പറഞ്ഞു. പക്ഷേ പോട്ടെ, ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഈ ഗുഡ് പോർഷൻ നല്ല ഭാഗം എന്ന് പറയുന്നത് ഒരു സ്ഥലം നിങ്ങൾക്ക് തന്ന് നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കണം എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. നീരോട്ടമുള്ള ഫലപ്രദമായ സ്ഥലം തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുള്ളവരാണ് അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല അവകാശം തിരഞ്ഞെടുക്കണം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അവകാശം ഞാൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഞാൻ കൈവകാശമാക്കിയിരിക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ അവകാശം എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ദൈവാംശമാണ്. അതാണ് ഏറ്റവും വലുതെന്ന് പറയാൻ കഴിവുള്ളവരാരുണ്ട്? നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ ജീവിതത്തിന് വലുത് തെരഞ്ഞെടുക്കാനായിട്ട് പഠിപ്പിക്കുമ്പോഴും ജീവിതത്തിൽ ഉന്നതമായത് കണ്ടെത്താനായിട്ട് അവരെ പരിശീലിപ്പിക്കുമ്പോഴും നമ്മൾ ആരെങ്കിലും അവരോട് പറയാറുണ്ടോ, മക്കളെ ജീവിതത്തിൽ ഉന്നതമായതും ജീവിതത്തിൽ നിലനിൽക്കുന്ന അവകാശം എന്നുള്ള അറിയുന്നത് ഉള്ളിൽ ഉള്ള ദൈവാംശമാണെന്ന് പഠിപ്പിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? അങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, അവർക്ക് ജീവിതത്തിന്റെ അവസാനം വരെ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. കാരണം ദൈവം ദൈവത്തെ ഹൃദയത്തിൽ ഏറ്റവും വലിയ അവകാശമായിട്ട് കണ്ടെടുക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും ദൈവത്തിന്റെ കൃപകളെ സമൃദ്ധിയായിട്ട് ഉണ്ടായി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ പറയുന്നു, അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വന്നിരിക്കുന്നു, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഇനി രണ്ടാമതൊരു ചിന്ത എന്ന് പറയുന്നത് ഈ നല്ല അവകാശം എനിക്ക് ലഭിക്കുന്നു, അളവനൂൽ എന്റെ മനോഹര ദേശത്തെത്തിയിരിക്കുന്നു, ഞാൻ അവിടെ എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് നല്ലൊരു അവകാശം ലഭ്യമായിട്ടുണ്ട്, പക്ഷേ ആ അവകാശം നിത്യമായി നിലനിൽക്കുവാൻ തക്കവണ്ണം അവിടെ എന്ത് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു? കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നല്ലൊരു സ്ഥലം നമുക്ക് ലഭ്യമാക്കിയാൽ നമ്മളൊക്കെ ശ്രമിക്കുന്നത് എന്താണ്? അവിടെ കൂടുതൽ ഫലപ്രദമാക്കാനായിട്ട് ശ്രമിക്കും. നല്ല കൃഷികളും നല്ല ഫലപുഷ്ടമായ മണ്ണാക്കി തീർത്തുകൊണ്ട് ഏറ്റവും നല്ല ഫലം കായ്ക്കുന്ന കൃഷികളൊക്കെ നമ്മൾ അവിടെ ചെയ്യും. എന്ന് പറയുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ലൊരു അവകാശം ലഭ്യമായിരിക്കുക. ദൈവം നമുക്ക് നല്ലൊരു അവകാശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് മടക്കി താലന്ത് കുഴിച്ചു വെച്ചവനെ പോലെ മടിയനായിരിക്കാതെ ലഭ്യമായിരിക്കുന്ന താലന്ത് കൂടുതൽ ആത്മീയ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെയും ഞാനും നിങ്ങളും ഒക്കെയും ഭാഗ്യം ചെയ്തവരാ. കാരണം ദൈവത്തിന്റെ അവകാശം ലഭ്യമായവരാ നമ്മള്. കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ നല്ലൊരു അവകാശം മാമോദിസ മുങ്ങി ദൈവത്തിന്റെ പാതയിൽ നമ്മൾ വളരുന്നതോട് കൂടി നമുക്ക് ഏറ്റവും നമ്മൾക്കെന്നും അതിവിടെ അവസാനിക്കുന്നതല്ല, എന്നും നിലനിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഫലപ്രദമായ ഒരു അംശം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വാഴ്ത്താം. എന്നും ഞാനും നിങ്ങളും നമ്മളോട് ചോദിക്കേണ്ടതാണ്, ലഭ്യമായിരിക്കുന്ന ഈ ഫലപ്രദമായ പ്രദേശത്ത് കൂടുതൽ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ചോദ്യം നമ്മളെപ്പോഴും ഭരിക്കട്ടെ. ഈ ഒരു ചോദ്യം നമ്മളെ എപ്പോഴും കൂടുതൽ നന്മയിലേക്ക് നയിക്കുവാനിടയായി തീരട്ടെ. എന്നിട്ട് ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. എനിക്ക് എന്ത് ഉപദേശിച്ചു തന്നതാ? എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നത്. എന്താണ് എന്റെ ബുദ്ധി? ബുദ്ധി എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന അംശത്തെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ലഭ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അംശം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഭക്തിയുടെ തലമാണെന്നുള്ള ചിന്തയും ആ ചിന്ത അവിടെ എങ്ങനെ ഫലം കായ്ക്കണം, ഏറ്റവും ശ്രേഷ്ഠമായ ഫലം കായ്ക്കത്തോടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള തിരിച്ചറിവും ലഭ്യമായിരിക്കുന്ന ബുദ്ധി. ഈ ബുദ്ധി ഒരുപക്ഷെ നമ്മൾ ഈ കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകാൻ ലഭ്യമായല്ല. എന്താണ് ബുദ്ധി എന്നുള്ളത് ദൈവം നമ്പരാൻ തന്നെ പറയുന്നുണ്ട് സങ്കീർത്തനത്തിൽ അല്ലേ. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അറിയാൻ ദൈവം ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കുന്നു എന്ന് പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നുള്ളത്. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധി, ദൈവത്തെ അന്വേഷിക്കുന്ന ഈ ബുദ്ധി അവിടെ പറയുന്നു, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ജീവിതത്തിന്റെ നല്ല അംശം തെരഞ്ഞെടുക്കാനും നല്ല അംശത്തിൽ ഫലപ്രദമായ ഫലം രൂപപ്പെടുത്തിയെടുക്കുവാനുമുള്ള ബുദ്ധി ഉപദേശിച്ചു തന്ന ദൈവത്തെ ഞാൻ രാപ്പകൽ സ്തുതിക്കും, ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും എന്റെ മനസ്സ് എന്നോട്, വാസ്തവത്തിൽ ഞാനും നിങ്ങളൊക്കെ തിരക്കിട്ട ലോകത്താണ് ജീവിക്കുന്നത്. മനുഷ്യനൊന്നും ഇപ്പൊ സമയമില്ല, ഇപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ട്. കൊറോണ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സമയമാണ്. ഇപ്പൊ കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവവചനം കേൾക്കാനും ഒക്കെ ഒത്തിരി ആൾക്കാരെ താല്പര്യപ്പെടുന്നുണ്ട്. ഈ സൂബോറോ പയറി തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുനാൾ ഇച്ചിരി മന്ദഗതിയായിട്ടിരിക്കുകയായിരുന്നു. 10-150 ഫോണുകൾ അല്ലെ 200 ഫോണുകളൊക്കെ ഉള്ളു. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് നോക്കിയപ്പോ 250-300 ഫോണുകളൊക്കെ എന്ന് പറഞ്ഞാല് ആവറേജ് 1500 ആളുകൾ ഇതിനകത്ത് കയറി തുടങ്ങുന്ന എനിക്ക് ഒരുപാട് സന്തോഷമായി. ചില സമയത്ത് ചിന്തി കൊറോണയൊക്കെ വന്ന് നന്നായെന്ന്, കാരണം ഇഷ്ടം പോലെ സമയം ഇപ്പൊ ദൈവദിനം കേൾക്കാം. മറ്റേ ഒട്ടും വിളിക്കുമ്പോ സമയമില്ല, പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. ഇപ്പൊ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. അപ്പൊ നല്ലതാ ഒരു കണക്കിന്. പോകട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാത്രി കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ സ്വകാര്യ നിമിഷങ്ങളില് ശാന്തമായി ലഭ്യമാകുന്ന നിമിഷങ്ങളിൽ എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അപ്പൊ നമ്മുടെ അന്തരംഗങ്ങളൊക്കെ നമ്മൾ ഉപദേശിക്കട്ടെ. എന്താ ഉപദേശിക്കേണ്ടത്? നമുക്ക് ഒത്തിരി കണക്കൂട്ടിലാണ്, നമ്മുടെ കണക്കൂട്ടുകൾ മുഴുവൻ ഈ ലോകത്തിൽ എന്തൊക്കെ നേടാം, എന്തൊക്കെ പിടിച്ചടക്കാന്നുള്ളതാ. ഈ കണക്കൂട്ടുകളൊക്കെ മാറ്റി വരാൻ പോകുന്ന ലഭ്യമായിരിക്കുന്ന അവകാശത്തിൽ ഫലപ്രദമായ ഫലങ്ങളെ രൂപപ്പെടുത്തുവാനും, അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, വരാനിരിക്കുന്ന ലോകങ്ങളിൽ ലോകത്തിലേക്ക് ആ നിക്ഷേപം കാത്തുസൂക്ഷിക്കാനുള്ള സാധ്യതയായി പരിലസിക്കാൻ എന്റെ ബുദ്ധി നിരന്തരം എന്നെ ഉപദേശിക്കണമേ. അത് രാത്രികാലങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും അത് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം എന്നെ പഠിപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് വീണ്ടും 8 വാക്യം നമ്മൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, എന്താണ്? ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. എന്താ അവിടെ പറയുന്നത്? ആ ബുദ്ധി എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണ്? ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ദ ഗോഡ് ഈസ് ഓൾവേസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്നിട്ട് പറയുന്നു, ഹീ ഈസ് ഇൻ മൈ റൈറ്റ് ഹാൻഡ്. അതുകൊണ്ട് എനിക്കൊന്നിനും ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. എത്ര എത്ര ആഴമായ ഒരു തലത്തിലാണ് ദാവീദ് രാജാവ് പറയുന്നത്. ഈ മനുഷ്യൻ പറയും, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നമുക്കറിയാം ആ വെച്ചിരിക്കുന്നു എന്നുള്ളത് വെറുതെ അധര വ്യായാമം ചെയ്യുകയല്ല. ദാവീദ് തന്റെ ജീവിതത്തിൽ അനുഭവം കൊണ്ട് താൻ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ചുവട് വെച്ച ഓരോ മേഖലകളിലും നന്മ കൈവരിപ്പാട്ടാക്കോണം ഈ മനുഷ്യന് സാധിച്ചത്. ചിലപ്പോ ദൈവം മുന്നിലില്ലാത്തൊരു നിമിഷം ദാവീദിനുണ്ടായിരുന്നു. ദാവീദ് വിചാരിച്ചു, ഓ എന്ത് ചെയ്താലും ഒന്നും ആരും കാണത്തില്ല. അങ്ങനെ ദൈവം മുന്നിലില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി നടത്തു. ആ പ്രവൃത്തി ദാവീദിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. 51 സങ്കീർത്തനം ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലനമായിട്ട് എഴുതിയ സങ്കീർത്തനമാ. യഹോവേ, എന്റെ ഹൃദയ നിന്റെ ആത്മാവൻ എന്റെ ഉള്ളിൽ നിന്നും എടുത്തു കളയരുതെന്നും ചങ്ക് തലകി ദാവീദ് പ്രാർത്ഥിച്ചത് യഹോവ മുമ്പിൽ ഇല്ലാത്തൊരു നിമിഷം ദാവീദിന്റെ ഉണ്ടായിരുന്നു. യഹോവ മുമ്പിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ദാവീദിനെ തിരിച്ചറിഞ്ഞത്. യഹോവ മുമ്പിലിരിക്കുന്ന ഇല്ലാത്ത അവസ്ഥ ജീവിതത്തിന്റെ തകർച്ചയുടെ വഴികളാണ്. അത് തിരിച്ചറിഞ്ഞ ദാവീദ് യഹോവയെ എപ്പോൾ മുമ്പിൽ വെക്കാൻ ശ്രമിച്ചോ അന്ന് മുതൽ ദാവീദിന് അനുഗ്രഹങ്ങളാണ്. തീർച്ചയായിട്ടും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ദൈവം തന്റെ കരങ്ങളിൽ ദാവീദിനെ താങ്ങി ഏറ്റവും ലോകത്തിന്റെ നിറുകയിൽ ദാവീദിനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാ തന്റെ ജീവിതത്തിൽ കൂടി നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഈ മുമ്പിൽ വെച്ച അന്ന് മുതൽ പിന്നെ ഒരിക്കലും കുലുങ്ങേണ്ടി വന്നിട്ടില്ല. ഇല്ലാത്തപ്പോ കുലുങ്ങേണ്ടി വന്നിട്ടുണ്ട്, കാരണം നാഭാന്തർവാദം വന്നപ്പോ കുലുങ്ങി തകർന്നുപോയി. പക്ഷേ എന്ന് യഹോ കരഞ്ഞ് നിലവിളിച്ച അനുതാപത്തോടെ എന്ന് യഹോവയെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട ഇത് വലിയൊരു ചിന്തയാണ് കേട്ടോ. യഹോവ മുമ്പിലുള്ള ചിന്തയെന്ന് പറയുന്നത് ഒരു വലിയ ചിന്തയാണ്. ഞാൻ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഏതെങ്കിലും ഒരു മനുഷ്യൻ തിരിച്ചറിയുകയാണ് യഹോവ എന്റെ മുമ്പിലുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം മാറ്റിമറിയപ്പെടും. നമ്മുടെയൊക്കെ മുന്നിൽ ആ ചിന്തയില്ല. അതുകൊണ്ട് എന്തും ചെയ്യാനും എന്തും പറയാനും നമുക്ക് മടിയില്ലാത്തത് പ്രിയപ്പെട്ടവരെ. പക്ഷെ എന്ന് യഹോവ എന്റെ മുമ്പിലുണ്ട്, ഞാൻ പറയുന്നത് ഞാൻ അവൻ കേൾക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് അവൻ ശ്രദ്ധിക്കുന്നത് എന്നുള്ള ചിന്ത എപ്പ ഭരിക്കുന്നുവോ പിന്നെ നമുക്കൊന്നും തെറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇത് നമ്മുടെ ജീവിതം മാറ്റിമറിയപ്പെടുക. ഒരിക്കല് ഞാനിത് പറഞ്ഞിട്ടുള്ള കഥയാണോ എന്ന് എനിക്കറിയില്ല, അത് ആവർത്തനം വരുന്നത് ക്ഷമിക്കുക. ഒരിക്കലൊരു ഒരു കള്ളൻ ഒരു സന്യാസ്രമത്തില് മോഷ്ടിക്കാനായിട്ട് ചെന്നു. അവിടെ ഒരു സന്യാസി പുരോഹിതനുണ്ട്. നമുക്കറിയാലോ സന്യാസി ഇന്നത്തെ സന്യാസിമാരുടെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ മോഷ്ടിക്കാൻ ഒരുപാട് കാണും. പക്ഷെ പണ്ടത്തെ സന്യാസിമാരുടെ അധികമൊന്നുമില്ലായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പരതിയിട്ട് മനുഷ്യൻ ഒന്നും ലഭ്യമായില്ല. അയാൾ കുപിതനായിക്കൊണ്ട് അവസാനം ആരാധനാലയത്തിലേക്ക് ചെന്ന് അവിടെ മോഷ്ടിക്കാൻ വല്ലതും കിട്ടുമോ നോക്കി. നോക്കിയപ്പോഴ് ഏറ്റവും വില കൂടിയ സ്വർണം ഇത് മെഴുകുതിരിക്കാല് ദൈവത്തിന് സമർപ്പിച്ചത് അവിടെ ഇരിപ്പുണ്ട്. ആർത്തിയോട് ഈ മനുഷ്യൻ ആ ഏറ്റവും വിലയേറിയ സ്വർണം മെഴുകുതിരിക്കാലുകൾ ഓരോന്ന് തന്റെ ബാഗിലേക്ക് നിക്ഷേപിച്ചു. ഈ മനുഷ്യൻ കയറിയതും പരതിയതും അവസാനം മെഴുകുതിരിക്കാലുകൾ ബാഗിലാക്കുന്നതും ഒക്കെ ഈ പുരോഹിതൻ അകത്തുനിന്ന് ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോഴ് ഈ പുരോഹിതൻ അകത്തുനിന്ന് നിലവിളിച്ച് ഉറക്കെ പറഞ്ഞു, അല്ലയോ മകനെ, നീ മോഷ്ടിക്കുവാണെന്നുള്ളത് എനിക്കറിയാം. നീ മോഷ്ടിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ വരുന്ന ആളുകൾ മോഷ്ടിക്കാൻ വരുന്നവരല്ല, എന്റെ വാക്ക് കേൾക്കാനായിട്ട് വരികയാണ്. അതുകൊണ്ട് ഞാൻ നിനക്കും ഒരു ഉപദേശം നൽകാം. ഇനി നീ എപ്പോ മോഷ്ടിക്കാൻ പോകുമ്പോഴും നീ ഒന്ന് ചിന്തിച്ചോണം, നീ ചെയ്യുന്നത് മോഷണമാണ്, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തിയാണ്. ഈ മനുഷ്യൻ എന്തായാലും ഈ ശബ്ദം കേട്ടുകൊണ്ട് ഭയന്ന് ബാക്കിയുള്ള മെഴുകുതിരിക്കാലും ബാഗിലാക്കിലേക്ക് അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടതിനു ശേഷം താൻ മോഷ്ടിച്ചെടുത്ത മെഴുകുതിരിക്കാലും കൊണ്ടൊക്കെ ഈ മനുഷ്യൻ തിരിച്ച് ഈ സന്യാസിയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്ത് ഈ മെഴുകുതിരിക്കാലുകൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇടോ മനുഷ്യ, അയാളുടെ ജീവിതം തോലച്ചു. ഞാൻ മര്യാദയ്ക്ക് കഷ്ടപ്പെട്ട് മോഷ്ടിച്ചെന്റെ കുടുംബം പോറ്റിയിരുന്നതാ, എനിക്കിപ്പോ മോഷ്ടിക്കാൻ കഴിയുന്നില്ല. കാരണം എപ്പം ഞാൻ മോഷ്ടിക്കാൻ കയറിയാലും ഇങ്ങേരു പറഞ്ഞ വാക്ക എനിക്ക് ഓർമ്മ വരുന്നത്, നീ ചെയ്യുന്നത് മോഷണമാണ്, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തിയാണ്. അത് കേൾക്കുമ്പോൾ, അത് ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോൾ എനിക്ക് മോഷ്ടിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് എന്റെ കുടുംബം മുഴുവൻ പട്ടിണിയാ. ഉടനെ ഈ സന്യാസി പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, മകനെ, ഇന്ന് മുതല് നീ വെളിച്ചമുള്ളവനായിട്ട് മാറി, ഇന്നു മുതൽ നീ പ്രകാശമുള്ളവനായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഹോവയെ മുമ്പിൽ വെക്കുമ്പോൾ ലഭ്യമാകുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ചില നഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടുണ്ടാകും. പക്ഷെ ഈ നഷ്ടങ്ങൾക്കപ്പുറം നമ്മുടെ ഉള്ളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സന്തോഷം നമുക്കുണ്ടാകും. അതുകൊണ്ട് യഹോവയെ എപ്പോഴും എന്റെ മുന്നിൽ വെക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങ് എന്റെ മുമ്പിൽ എന്റെ ഉള്ളിൽ ഉണ്ടാകണമേ. കാരണം യഹോവ മുമ്പിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ചിന്തയും ചെയ്യാനായിട്ട് കഴിയുകയില്ല. കാരണം എന്ത് പ്രവർത്തിക്കുമ്പോഴും ദൈവമേ, ദൈവം കാണുന്നല്ലോ. ചില മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അച്ഛാ ചെയ്യാൻ തോന്നിയില്ല, കാരണം ദൈവം കാണുന്നുണ്ട്. അങ്ങനെ ഒരു വിചാരം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെ തോന്നിവാസം ഷെയർ ചെയ്യാനായിട്ട് തോന്നുകയല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ തോന്നുകയല്ല, മറ്റുള്ളവൻ എന്റെ വാക്ക് മറ്റുള്ളവന് ദ്രോഹം ചെയ്യുന്നുവെങ്കിൽ, മറ്റുള്ളവനെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ അത് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കും. യഹോവ മുമ്പിലുള്ളവന്റെയൊക്കെ പ്രത്യേകതയാണ്. അങ്ങനെ യഹോവ മുമ്പിലുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. ഒമ്പതാം വാക്യത്തിൽ പറയുന്നു, യഹോവ മുമ്പിലുള്ളവന്റെ പ്രത്യേകതയെ പറ്റി പറയുന്നു, എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. കേട്ടോ, യഹോവ മുമ്പിലുള്ളവന്റെ ഒന്നാമത്തെ പ്രത്യേകത, എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. ഈ ഹൃദയം സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും നല്ലൊരു ഡിവൈസ് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫോണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ, കാരണം അതിനോട് താല്പര്യം ഉള്ളതുകൊണ്ട്. അങ്ങനെ ചില മനുഷ്യർക്ക് നല്ല വീടുകൾ ലഭിക്കുമ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാൻ നമുക്കൊരു സന്തോഷമുണ്ട്. പുതിയതായിട്ട് വീട്ടിൽ താമസിക്കുമ്പോൾ നല്ല കാറ് കിട്ടുമ്പോൾ, അല്ലെ, നിങ്ങളൊരു കാറ് വാങ്ങിച്ച് അതിൽ യാത്ര ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അപ്പൊ നമുക്ക് എന്ത് ലഭ്യമായാലും ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഈ സന്തോഷത്തിന് ഒരു പ്രത്യേകത എന്നറിയാം, ഈ സന്തോഷത്തിനൊന്നും നിലനിൽപ്പില്ല. ഞാനൊരു മൂന്നാല് വർഷം മുമ്പ് ഒരു കാറ് വാങ്ങിച്ചു, ആ ഓടിക്കുമ്പോഴും സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് അതിനകത്ത് കയറുമ്പോൾ ഒരു സന്തോഷമൊന്നുമില്ല, കാരണം ആദ്യത്തെ ആ പുതുമയുടെ സുഗന്ധമൊക്കെ പോയി, അതുകൊണ്ട് വലിയ സന്തോഷമൊന്നുമില്ല. നമ്മൾ വീടുകളിൽ താമസിക്കുമെന്ന് ഓർത്ത് നോക്കി, നമുക്ക് ആദ്യം വീടുകളിൽ താമസിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഇന്നും നമുക്ക് ആ ആദ്യത്തെ പോലെ വലിയ സന്തോഷമൊന്നുമില്ല, കാരണം നമുക്ക് കുറച്ചു നാൾ കഴിഞ്ഞു. പ്രത്യേകിച്ച് മോർഗേജ് ഒക്കെ അടക്കേണ്ടി വരുമ്പോൾ ഒട്ടും സന്തോഷമില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഒട്ടും സന്തോഷമില്ല. കാരണം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒട്ടും സന്തോഷമല്ല, നമുക്ക് നിരന്തരം അതിൽ താമസം വലിയ പ്രത്യേകത ഒന്നും തോന്നാറില്ല. ഇത് പറയുന്നത് പോലെ തന്നെയാ, നമുക്ക് ഓരോന്ന് പുതുമയായിട്ട് ലഭിക്കും വലിയ സന്തോഷം. പക്ഷെ പഴകുമ്പം, നിങ്ങളൊക്കെ മിക്കാറ് എല്ലാരും കല്യാണം കഴിച്ചവരാ അല്ലേ, കല്യാണം കഴിച്ചപ്പോ വലിയ സന്തോഷമായിരുന്നു, ഇപ്പൊ സന്തോഷമുണ്ടോ? ഏതായാലും വീട്ടിൽ ഇരിക്കുമ്പോ ഒത്തിരി ഒന്നും പറയണ്ട, കാരണം പിന്നെന്താ പ്രത്യേകത ഉണ്ടോ എനിക്ക് പറയാൻ ഒക്കുകയല്ലോ. ചിലർക്കൊക്കെ സന്തോഷമാ അല്ലേ, എന്നാലും ഈ ആദ്യം ഉണ്ടായ സന്തോഷം ഇപ്പോഴും ഉണ്ടോ? അല്ല, മനസ്സിൽ തന്നെ പറഞ്ഞാ മതി ഇല്ലേ. അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് വലിയ ആദ്യം എന്ത് ലഭ്യമാകുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷെ നിരന്തരം അത് കഴിയുമ്പോൾ വലിയ സന്തോഷമൊന്നും കാണത്തില്ല. കാരണം എന്നാന്നറിയാമോ, ഈ ലോകത്തിലെ എന്ത് സംഗതികളും നിലനിൽപ്പില്ലാത്ത സന്തോഷമാണ്. പക്ഷെ നിങ്ങളൊന്ന് ചോദിക്കേ, നിങ്ങൾ ഓരോ പ്രാവശ്യവും മനസ്സ് തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചിരുന്ന് ഇറങ്ങി പോന്നേ, അല്ലെങ്കിൽ ഭക്തിയോടെ ദൈവസന്നിധിയിൽ ആരാധന അർപ്പിച്ചതിന് ശേഷം ഒന്ന് വെളിയിലിറങ്ങിയേ, നമുക്ക് ഓരോ പ്രാർത്ഥനകളും ഹൃദയം നൽകുന്ന ഒരു പുതുമയുടെ ഒരു തെളിച്ചമുണ്ട്. ചില മനുഷ്യർ പറയുന്നു, വിശുദ്ധ കുർബാന കഴിഞ്ഞ അച്ഛ ഒരു എന്തൊരു അനുഗ്രഹമായിരുന്നു. ഈ പല പ്രാവശ്യം ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ തന്നെയാണ്, പക്ഷെ ചില നിമിഷങ്ങളിൽ ആരാധന കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു സന്തോഷമായിരുന്നു അച്ഛ. കാരണം ആരാധന എത്ര കണ്ടാലും ഓരോ പ്രാവശ്യവും അത് ഹൃദയം തുറന്നാകുമ്പോൾ ആ സന്തോഷം ഏറെ, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, കാരണം ഓരോ പ്രാർത്ഥന കഴിയും തോറും ഈ മനസ്സ് തുറക്കാതെന്ന് പറഞ്ഞാൽ വലിയ ആത്മാർത്ഥത ഇല്ലാതെ ചടങ്ങ് തീർക്കണം എന്നുള്ള മനോഭാവത്തോടെ ചെയ്യുന്ന വലിയ പൊതുവെ തോന്നത്തില്ല, ഇതിൽ ഈ പറ സന്തോഷം ഉണ്ടാകത്തില്ല. പക്ഷെ ഓരോ പ്രാവശ്യവും മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ നിത്യമായ സന്തോഷം എന്ന് പറയുന്നത് തമ്പരാതിരുന്ന സന്തോഷം അല്ലെങ്കിൽ തമ്പരാൻ അന്വേഷിക്കുമ്പോഴുള്ള സന്തോഷങ്ങളേ ഉള്ളൂ, ബാക്കി സന്തോഷങ്ങളൊക്കെ നൈമിഷികളാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇറ്റേണൽ ഹാപ്പിനെസ് ആണ്, അതൊരിക്കലും നശിക്കുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നു, ഒന്നാമതായിട്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, രണ്ടാമതായിട്ട് പറയുന്നത് എന്റെ ജഡം നിർഭയമായി വസിക്കും എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ല ഒരുവന്റെ മുമ്പിൽ ദൈവമുണ്ടെങ്കിൽ അവനെ ഭയപ്പെടുത്തുന്ന ഒന്നും തന്നെയില്ല. അവനെ സമ്പത്ത് ഭയപ്പെടുത്തത്തില്ല, മറ്റുള്ളവർ അപമാനിച്ചാൽ അത് ഭയപ്പെടുത്തത്തില്ല, അല്ലെങ്കിൽ രോഗം വന്നാൽ അതവനെ കീഴ്പ്പെടുത്തത്തില്ല, മരണം പോലും അവനെ ഭയപ്പെടുത്തത്തില്ല. അതുകൊണ്ടാണല്ലോ പൗലോസ് ലേഖനം പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ മരണത്തിന് പോലും എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, കാരണമല്ല എന്റെ ഉള്ളിൽ എന്നെ നടത്തുന്നത് ദൈവമാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഒക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് സന്തോഷമുണ്ട്. കൊറോണയൊക്കെ നമുക്ക് പേടിയാ, ഈ പറഞ്ഞ എനിക്ക് പേടി കേട്ടോ, ഞാൻ ധൈര്യമായിട്ട് നടത്തുന്ന ആളൊന്നുമല്ല. പക്ഷെ കാരണം അത് ധൈര്യമായിട്ട് ഞാൻ പറയും, കാരണം എന്റെ ഉള്ളിൽ കുറെ കൂടെ ദൈവം വസിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒന്നും ഈ കൊറോണ എന്നുള്ളതല്ല ഒന്നും എന്നെ 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 നിരാശപ്പെടുത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് ദൈവമേ, ഈ ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ ദൈവം എന്റെ ഉള്ളിലും എന്റെ മുമ്പിലും എന്റെ വലതുഭാഗത്തും ഉണ്ടാകണമേ. എന്റെ ദൈവം മുമ്പിലുള്ളവന്റെ ഒന്നാമത്തെ ഗുണം അവന്റെ ഹൃദയം എപ്പോഴും സന്തോഷിച്ച് ആനന്ദിക്കും, അവന്റെ ജഡം നിർഭയമായി വസിക്കും. എന്ന് പറഞ്ഞാൽ യാതൊന്നിനും അവനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. മൂന്നാമതായിട്ട് പറയുന്നത് പത്താം വാക്യത്തിൽ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. ഇത് വലിയ ഒരു ആഴമായ അർത്ഥത്തോടു കൂടിയാ ഈ ദാവീദ് രാജാവ് പറയുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇസ്രായേൽ ജനങ്ങളുടെ ഒരു ഒരു പൊതുവെയുള്ള ഒരു ഒരു പഠിപ്പിക്കല് എന്ന് പറയുന്നത് ഈ മരണത്തിന് ശേഷം മനുഷ്യന് എന്ത് സംഭവിക്കുന്നുള്ളതിനെ പറ്റി ഈ ഇവർക്ക് വളരെ ഒരു ഗൗരവകരമായ ചിന്തയുണ്ടായിരുന്നു. അതിനകത്ത് ഈ നമുക്കറിയാം പരീക്ഷമാര് സാധുക്കരും സാധുക്കര് പുനരുത്ഥാനത്തെ പറ്റി ഇങ്ങനെ രണ്ടിടത്തോളം ചിന്തകളാണ് ഉള്ളത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പാതാളത്തിലേക്ക് പോകും, അല്ലെങ്കിൽ കുഴിയിലേക്ക് ഇറങ്ങിപ്പോകും, പിന്നെ അവർക്ക് യാതൊരു രക്ഷയുമില്ല എന്നുള്ളൊരു തലത്തിലാണ് അവർ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതായത് പാതാളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവസാനിക്കും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ, അതിലൊന്നാ ദാവീദ്. കാരണം ദാവീദ് രാജാവിന്റെ സങ്കീർത്തനങ്ങളിലൊക്കെ ഈ പ്രത്യാശയുടെ ഒരു ഒരു കിരണം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം 88-ാം സങ്കീർത്തനം 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ, മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ. ഒരു ചോദ്യമാണ്, നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കുമോ, മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ എന്ന് പറഞ്ഞാല് അതൊരു സംശയത്തോടുകൂടിയുള്ള ഒരു സമീപനമായിട്ടാണ് പല കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. അങ്ങനെ പലയിടത്തും ഈ ഒരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ 146-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴപോലെയാകുന്നു, യഹോവേ ആകാശം ചായ്ച്ചറിഞ്ഞു വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തുടരണമേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ പല ഭാഗങ്ങളിലും ഒക്കെ മരണത്തെ ഒരു ഒരു ഭയാനകമായ തലത്തിലാണ് ഈ കാണുന്നത്. അതേസമയത്ത് ദാവീദ് രാജാവിന്റെ സമീപത്തിന് വ്യത്യാസമുണ്ട്. കാരണം ദാവീദ് രാജാവ് ഇവിടെ ചോദിക്കുന്നുണ്ട്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. വാസ്തവത്തില് ഈ അതുവരെയുള്ള മനുഷ്യന്റെ മരണത്തെ പറ്റിയുള്ള വിചാരങ്ങളൊക്കെ മാറ്റിമറിയപ്പെടുകയാണ് ക്രിസ്തു മരിച്ച് പുനരുത്ഥാനം ചെയ്ത് മരണത്തെ പരാജയപ്പെടുത്തതോടുകൂടി. അതുകൊണ്ട് ഒരു സമഗ്രമായ ഒരുപക്ഷെ പൗലോസ്ലിയൊക്കെ അങ്ങനെ ഒരു ദർശനത്തിലേക്ക് എത്താനായിട്ട് കാരണം, മരണത്തെ പ്രണയിക്കാനായിട്ട് കാരണം ഈ ക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തി പുനർജീവം നൽകിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തു പാതാളത്തിൽ ഇറങ്ങി സുവിശേഷം ഘോഷിച്ച് മരിച്ചവർക്കൊക്കെ രൂപാന്തരം പ്രാപിച്ചതുകൊണ്ടാണ്. കാരണം വലിയ ഒരു കാഴ്ചപ്പാടാണ് അതോടുകൂടി മാറിയത്. ഒരുപക്ഷെ ദാവീദ് രാജാവും ഇതുപോലുള്ള പ്രവാചകന്മാരുടെയൊക്കെ മനസ്സിൽ ഈ മരണത്തെ വളരെ കുറച്ചു പേരേ ഉള്ളൂ മരണത്തെ അതിഭീകരമായിട്ട് കാണാതിരുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു ദർശനം ഒരു ക്രിസ്തു ദർശനം ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ക്രിസ്തു ദർശനം ഏത് മനുഷ്യരുടെ മനസ്സിലുണ്ടോ അവർക്ക് മരണത്തെ പോലും, അതുകൊണ്ടാണ് പൗലോസിലേക്ക് പറഞ്ഞത് ഈ ദ്രവത്വം അദ്രവത്വത്തെയും ഈ മർത്യത അമർത്ഥതയും പ്രാപിക്കുമ്പോൾ മരണം നീങ്ങി ജയം വരും എന്ന് പറഞ്ഞാൽ ഈ ദാവീദ് രാജ പറയുന്നുണ്ട് ഈ നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുമ്പോൾ 16-ാം വാക്യം 10-ാം വാക്യം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ശരീരത്തെ പറ്റിയുള്ളതാ, ഇത് ദ്രവത്വം കാണുകയില്ല എന്ന് പറഞ്ഞാൽ ഇത് പുനരായി രൂപാന്തരപ്പെടും. പൗലോസിലേക്ക് അത് പഠിപ്പിക്കുന്നുണ്ട്. യഹസ്കല പ്രവാചക ദിവസത്തിൽ പറയുന്നുണ്ടല്ലോ, അസ്ഥിയോട് മാംസം മാംസം അസ്ഥിയോട് ചേരുക എന്ന് പറഞ്ഞ് നമ്മൾ കാറ്റിനോട് പ്രവചിക്കുക എന്ന് പറയുമ്പോൾ ജീവൻ പ്രാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ചില പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ജനങ്ങൾ അവരെ അധികം ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷെ ക്രിസ്തു മരിച്ച് ഉയർത്തുന്നവരോടുകൂടി ആ സങ്കല്പങ്ങൾക്ക് മുഴുവൻ മാറ്റം വരികയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ദാവീദ് രാജ പറയുകയാണ്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, ഇതിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ എന്റെ പ്രാണൻ പോലും നിന്റെ മുമ്പാകെ വിലയേറിയതാണ്. ഒരുപക്ഷെ ഈ ഒരു വിശ്വാസം പരിശുദ്ധ സഭയ്ക്കുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വാങ്ങിപ്പോയവരുടെ ശവകുടീരത്തിൽ പോയി ധൂവം പ്രാപിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ ഈ ശരീരത്തിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ക്രിസ്തുവിന്റെ ശരീരം പുനരാശ്രയിക്കപ്പെടുവാനുള്ള കോണം ശക്തിയുള്ളത് കൊണ്ടാണ് നമ്മൾ കളറയിൽ പോയി പ്രാർത്ഥിക്കുകയും ധൂപ്രാർത്ഥന നടത്തുന്നത്. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നത് മറ്റൊരു ചിന്തയാണ്, ഇതിനോട് ചേർത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ക്രിസ്തു മുമ്പിലുള്ള ക്രിസ്തു വലതുഭാഗത്തുള്ള മനുഷ്യന്റെ പ്രാണനും ശരീരത്തിനും ഒരുപോലെ വിലയുണ്ട്. അതുകൊണ്ട് നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം അതാ. അപ്പൊ ഇത് രണ്ടിനും ഒരുപോലെ പ്രാധാന്യമുണ്ട് കേട്ടോ, അത് മറന്നു പോകരുത്. എന്റെ ശരീരവും എന്റെ പ്രാണനും അത് വിലയേറിയതാകുന്നത് എപ്പോഴാണ്? എനിക്ക് ലഭ്യമായിരിക്കുന്ന അംശത്തെ ഞാൻ ശ്രദ്ധയോടെ ഉപയോഗിക്കുകയും ആ അംശം എന്റെ ഉള്ളിൽ ശക്തമായിട്ട് ഫലപ്രദമായ രീതിയിൽ വളരുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് അതിനുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനായിട്ട് നമ്മൾ ഒരുങ്ങുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് ഈ സാധ്യത. കാരണം ദാവീദ് രാജാവ് പറയുന്നു, ഈ ശരീരത്തിന്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ നിലയ്ക്കുന്നതല്ല എന്റെ പ്രാണനും എന്റെ ശരീരവും, അത് വീണ്ടും പുനരായി ദൈവത്തിനെ മഹത്വപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മരിച്ചവരും മൗനത്തിലിറങ്ങുന്നവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല, നാമോ എന്നേക്കും യഹോവയെ സ്തുതിക്കുന്നു പറഞ്ഞാൽ ഈ ശരീരം കൊണ്ടും അവസാനിക്കുന്നതല്ല, അത് വീണ്ടും ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന തലങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്റെ പ്രാണനെ ദൈവം വലതുഭാഗത്തുള്ള മനുഷ്യന്റെ പ്രത്യേകതയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞതൊക്കെ. ദ്രവത്വം കാണാനും സാധിക്കത്തില്ല. വീണ്ടും ഇവിടെ പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. എന്നിട്ട് പറയുകയാണ്, ദൈവം വലതുഭാഗത്തുള്ളവന്റെ ജീവന്റെ വഴി, ദ വേ ഓഫ് ലൈഫ്, യു ഷുഡ് ഷോ ബി, നീ എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴിയെ കണ്ടെത്തുക എന്നുള്ളതാ. ആ വഴിയിൽ കൂടി നടക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. ദൈവം വലതുഭാഗത്തുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തെ മുമ്പിൽ വെച്ചിരിക്കുന്ന മനുഷ്യന് ജീവന്റെ വഴി കണ്ടെത്താനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു അല്ലെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ ക്രിസ്തു ഹൃദയത്തിലുള്ളവര്, ദൈവം മുമ്പിലുള്ളവര് അറിയാതെ അവന്റെ മുമ്പാകെ ലക്ഷ്യത്തിലെത്തുവാൻ തക്കോണം ലഭ്യമാകുന്ന ഒരു വഴിയുണ്ട്. ഒന്നും മടിക്കണ്ട, ആ ചുവട് ഇമ തെറ്റാതെ നടന്നാ മതി. അത് മാത്രമല്ല, നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോഴ് ചിലപ്പോൾ നമ്മുടെ ചുവടുകളൊക്കെ ഇടറും. പക്ഷേ അത് രോഗം മൂലമോ അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ മൂലമോ നമ്മുടെ ചുവടെറിയാലും ഭയപ്പെടേണ്ട. അനുതാപത്തോട് ആ സന്നിധിയിൽ എത്തിച്ചേരുമ്പോഴ് നമുക്ക് അത് കണ്ടെത്താനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ ആ ചുവടുകൾ കണ്ടെത്തുവാൻ തക്കവണ്ണം, നിന്റെ പാതയിൽ കൂടി നടക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്ന് പ്രമോദങ്ങളുമുണ്ട്. എന്താ പറയുന്നത്? നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണതയും നിന്റെ വലതുഭാഗത്ത് പ്രമോദങ്ങളുമുണ്ട്. ഇത് പറഞ്ഞ അങ്ങ് അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നത്, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നത് ക്ഷമിക്കണം, എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ട് കോളുകൾ വരുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അപ്പം ജീവന്റെ വഴി നമ്മൾ ലക്ഷ്യം കണ്ടെത്തുമ്പോൾ അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടെ നിരന്തരം എന്താണ്? എന്നും സന്തോഷങ്ങളും അവിടെ പ്രമോദങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വെളിപാട് ദിവസത്തിൽ പറഞ്ഞത്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടെ വെയിലില്ല, ചൂടില്ല, കഷ്ടതകളില്ല, യുദ്ധങ്ങളില്ല, യാതൊരു പ്രയാസവുമില്ല. നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന അനിർവചനീയമായ ഒരു ആത്മീയ അനുഭൂതങ്ങളിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദാവീദ് രാജാവ് നമുക്ക് നൽകുന്ന വലിയൊരു ഉൾക്കാഴ്ചയാണ്, അളവനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, നല്ലൊരവകാശം എനിക്ക് ലഭ്യമായിരിക്കുന്നു, രാത്രി ആത്മങ്ങളിൽ എനിക്ക് എന്റെ ബുദ്ധി ഉപദേശിച്ചു തരണമേ, ഈ എനിക്ക് ഔദാര്യമായി ലഭ്യമായ ഈ പ്രദേശത്ത് ഫലപുഷ്ടമായ കായികനികളെ വർഷിപ്പിക്കുവാൻ തക്കവണ്ണം എനിക്കുള്ള ശക്തി നൽകണമേ. യഹോവയെ വലതുഭാഗത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ എന്റെ ഹൃദയം സന്തോഷിച്ച് ആനന്ദിക്കുന്നു. ഈ ലോകത്തിലൊന്നും എന്നെ ഭയപ്പെടുത്താനായിട്ട് ഇടയാവത്തില്ല. എന്റെ പ്രാണൻ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അത് വീണ്ടും അത് പുനർജീവിക്കും. എന്റെ പരിശുദ്ധന്റെ ദ്രവത്വം കാണാനായിട്ട് കഴുകി സമ്മതിക്കുകയില്ല. നീ എന്റെ ജീവന്റെ വഴി, ലക്ഷ്യത്തിലേക്കുള്ള വഴി എനിക്ക് ചുവടുകൾ വെക്കാനായിട്ട് നീ എനിക്ക് കാണിച്ചു തരും. ആ വഴിയുടെ അവസാനം അറ്റമെന്ന് പറയുന്നത് നിരന്തര സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനശ്വരമായ നന്മകളുടെയും അനവരതമായ കൃപകളുടെയും സാധ്യതയിലേക്ക് നീ എന്നെ കൊണ്ടെത്തിക്കുമെന്ന് പറയുന്ന വലിയൊരു സാധ്യതയിലേക്ക്, ഉൾക്കാഴ്ചകളിലേക്ക് നമ്മളെ ഈ സങ്കീർത്തനക്കാരൻ കൊണ്ടെത്തിക്കുകയാണ്. നമ്മുടെ ആത്മീക ജീവിതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഈ ഒരു തലകളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്പരാൻ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസ സമൂഹമേ, ശ്രേഷ്ഠമായൊരു സന്ദേശം സങ്കീർത്തനം 16 അല്ലെങ്കിൽ 16-ാം സങ്കീർത്തനത്തിലൂടെ വളരെ ഭംഗിയായി മനുഷ്യജീവിതത്തിന് ആവശ്യമായ രീതിയിൽ ഹൃദയത്തെ തൊട്ടുണർത്തിക്കൊണ്ട് പ്രിയങ്കരനായ രാജേഷ് കെ ജോണച്ചൻ നമ്മളോട് സംവേദനം നടത്തി. സങ്കീർത്തനങ്ങൾ നമുക്കൊക്കെ സന്തോഷം നൽകുന്ന വേദപുസ്തകത്തിൽ ഒരു പ്രധാന ഭാഗമാണെന്ന് ആമുഖത്തോടുകൂടി ആരംഭിച്ച് 16-ാം സങ്കീർത്തനത്തിന് 11 വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളിലൂടെ 7 വാക്യങ്ങൾ മുതൽ ശ്രദ്ധേയമായി നമ്മുടെ മുമ്പിലേക്ക് അച്ഛൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. പിതാക്കന്മാർ ഈ പുസ്തകത്തിലിട്ടിരിക്കുന്ന പേര് ഇറ്റ് ഇസ് എ ഗോൾഡൻ സാം എന്ന് എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ സ്വർണഗീതം അല്ലെങ്കിൽ സാം ഓഫ് ഫെയ്ത്ത്, വിശ്വാസം പഠിപ്പിക്കുന്ന, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു സങ്കീർത്തനം. ഈ വിഷയത്തിൽ കടക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ വളരെ വ്യക്തതയോടുകൂടി ഹൃദയം തുറന്ന് അച്ഛൻ സംസാരിക്കുകയായിരുന്നു. നമ്മൾ സന്തോഷത്തെ നമ്മൾ എങ്ങനെ കാണണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന സന്തോഷവും ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും, ഉദാഹരണമായിട്ട് അച്ഛൻ സൂചിപ്പിച്ചത് ആരാധനയിൽ സമ്മേളിക്കുമ്പോൾ മനുഷ്യരൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ആത്മാർത്ഥമായി സമ്മേളിക്കുന്ന ഒരു വിശ്വാസിക്ക്, ആത്മാർത്ഥമായി അനുഷ്ഠിക്കുന്ന ഒരു ആചാര്യന് നിശ്ചയമായും ഓരോ ആരാധനയും ഓരോ ബലിയും ഓരോ വിശുദ്ധ കുർബാനയും സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. അലക്ഷ്യമായി നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അതിനുശേഷം മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഓടാൻ നിൽക്കുന്ന ഒരാൾക്ക് ആ സന്തോഷത്തെ പൂർണ്ണമായി അനുഭവിക്കാൻ സാധ്യമല്ല. വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ പല വിധത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, പല ഉപയോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളിൽ അഡോറേഷൻ, കോൺട്രീഷൻ, കോൺട്രീഷൻ എന്ന് പറഞ്ഞാൽ റിപ്പൻഡൻസ് ഓഫ് പാസ്റ്റ് സിൻസ് ആഫ്റ്റർ കൺഫഷൻ, താങ്ക്സ് ഗിവിംഗ് ആൻഡ് സപ്ലിക്കേഷൻ, ഇങ്ങനെ 4 രീതിയിലാണ് സങ്കീർത്തന പ്രാർത്ഥനകളെ പിതാക്കന്മാർ ക്രമീകരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ 4 തരത്തിലുള്ള സങ്കീർത്തനങ്ങൾ ഉണ്ടെന്നും പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. പ്രൈസ്, വിസ്ഡം, റോയൽ, താങ്ക്സ് ഗിവിംഗ്, ലമെന്റേഷൻ, 5 വിധം. അപ്പൊ ഇങ്ങനെ പല മേഖലകളിൽ ഇതിനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇന്ന് അവതരിപ്പിച്ചത് ജോയ് ആൻഡ് ഹാപ്പിനെസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം. ജോയ് എന്നുള്ള വാക്ക് നമുക്കറിയാം, ഇറ്റ് കംസ് വെൻ യു മേക്ക് പീസ് വിത്ത് ഹൂ യു ആർ, വൈ യു ആർ ആൻഡ് ഹൗ യു ആർ. നമ്മളുടെ ആന്തരിക ഭാഗത്ത് നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടുന്ന ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ് ജോയ് എങ്കിൽ, ഹാപ്പിനെസ് ടെൻസ് ടു ബി എക്സ്റ്റേണലി ട്രിഗേർഡ് ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ അതർ പീപ്പിൾ, തിങ്സ്, പ്ലേസസ്, തോട്ട്സ് ആൻഡ് ഇവന്റ്സ്. അതിനിഷ്ടം പോലെ അച്ഛൻ എക്സാമ്പിളും പറഞ്ഞു, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കിട്ടിയാൽ ഉണ്ടാകുന്നൊരു സന്തോഷം, കാറ് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അത് നിലനിൽക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ഇതുപോലെ തന്നെയാണ് ഒരു ഗാഡ്ജെറ്റ്, ഒരു എന്ത് ഉപകരണം നമ്മൾ വാങ്ങിച്ചാലും വാങ്ങിക്കുന്നതിന്റെ അന്ന് അതിനൊരു വിലയുണ്ട്, വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഹാൻഡാണ്, വില കുറയും. അത് എത്ര പെർസെന്റേജ് ആണെന്ന് ഓരോ ഐറ്റത്തിന്റെയും രീതി അനുസരിച്ച് വില കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അത് നാമ്പെടുത്തു കഴിഞ്ഞാൽ ഓരോ നാമ്പ് മേലോട്ട് ഉയരുമ്പോഴും അതിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോയ് ആൻഡ് ഹാപ്പിനെസ്. നമ്മൾ വാങ്ങിക്കുന്ന ഉപകരണങ്ങൾക്ക് വില കുറയുമെങ്കിൽ നമ്മൾ ഒരു വിത്ത് കുഴിച്ചിട്ട് അത് കിളിച്ചു വരുമ്പോൾ നമ്മുടെ കണ്ണിനുണ്ടാകുന്നൊരു സന്തോഷം, നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു കുളിർമ, അതുപോലെ ഇതിങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും.
ഈ വേദഭാഗത്തിലൂടെ അച്ഛൻ പറയുവാൻ ശ്രമിച്ചത് ആറ് എട്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, യഹോവേ ആസ് എ കൗൺസിലിംഗ് ടീച്ചർ, നമ്മളെ എപ്പോഴും ഉപദേശങ്ങൾ നൽകി സ്വാന്തനിപ്പിക്കുന്ന ഒരു അതിശക്തമായ കൃപയുടെ ഉറവിടമായിട്ട് യഹോവയെ പരിചയപ്പെടുത്തുന്നു. യഹോവേ ഓൾവേസ് ബിഫോർ ദ സാനിസ്റ്റ്, എപ്പോഴും നമ്മുടെ മുമ്പിൽ യഹോവ ഉള്ളതിൽ ആ സങ്കീർത്തനക്കാരൻ സന്തോഷിക്കുന്നു. ആ സന്തോഷം നമുക്കും ഉണ്ടാകണം. മൂന്നാമത്, യഹോവേ ഈസ് ദ ഇന്നർ ജോയ് ഓഫ് ദ ഹാർട്ട്, നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആന്തരിക അവസ്ഥയിൽ ദൈവം എപ്പോഴും നമുക്കൊരു സന്തോഷമായി തീരണം. ആൻഡ് ഹീസ് ദ ഇന്നർ ആൻഡ് ഔട്ടർ സെക്യൂരിറ്റി ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ അകത്തും പുറത്തും ഒരു രക്ഷകനായി നമ്മൾക്ക് എപ്പോഴും യഹോവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് തിരിച്ചറിയണം. ഹീസ് ദ ഇന്നർ ഡെലിവറൻസ് ഫ്രം ഷിയോൾ, നമ്മളുടെ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ പോലും നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം യഹോവ പ്രതിസന്ധി ഘട്ടത്തിലുള്ളതുപോലെ യഹോവ നമ്മളോട് ഉണ്ടായിരിക്കുമെന്നുള്ള ബോധ്യം. യഹോവേ ആസ് എ ഗൈഡിംഗ് ടീച്ചർ, നമ്മളെ എപ്പോഴും വലതുകരം പിടിച്ച് നടത്തുന്ന ഒരു ഒരു ചാലക ശക്തിയാണ് ദൈവം എന്നുള്ള ചിന്ത. ആൻഡ് സാമിസ് ഹീസ് ഓൾവേസ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ്, എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങുന്നില്ല. ഈ ചിന്തകളിലൂടെ നമുക്ക് ധൈര്യപ്പെടാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തെ ജീവിതം ഒരു സുഹൃത ജീവിതമായി തീർക്കാം എന്നാണ് പ്രിയപ്പെട്ട അച്ഛൻ അത് വളരെ ശക്തമായിട്ടൊരു ഗ്യാരണ്ടി തരുന്നത് പോലെ അച്ഛൻ തന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും ഈ ലോക ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. ദുഃഖം എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങളുടെ ദുഃഖമൊക്കെ ഉണ്ടാകും, പക്ഷേ എങ്കിലും ആരാധന കഴിഞ്ഞിറങ്ങി വരുന്നൊരു മനുഷ്യന്റെ മുഖം പോലെ ഹൃദയം പോലെ സന്തോഷം തിങ്ങി നിൽക്കുന്ന ഒരു അനുഭൂതിയുടെയും ചൈതന്യത്തിന്റെയും ഒരു സുഹൃത ജീവിതമായിട്ട് മാറ്റപ്പെടും. തികച്ചും വളരെ സന്തോഷം നൽകുന്ന ഒരു ഒരു അവതരണം, ഒരു അവതരണ ശൈലി അച്ഛനിൽ നമുക്ക് ലഭിച്ചു. 16 സങ്കീർത്തനം നമുക്കൊന്ന് പഠിക്കുവാനും പല പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും നമ്മൾ പലപ്പോഴും വായിച്ച് വിടുന്ന ഒരു വാക്യമുണ്ട്, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. നോട്ടീസിനകത്തൊക്കെ എഴുതി നമ്മളിങ്ങനെ സായുജ്യം അടയാറുണ്ട്. പക്ഷേ ആ ഭൂമിയിലെ വിശുദ്ധൻ ദൈവത്തെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതിന്റെ വ്യക്തതയാണ് താഴോട്ടുള്ള വിവരണം. അതെല്ലാം കൂടി ചേർത്ത് ഈ വാക്യം 11 നമുക്ക് മനസ്സിലേക്ക് ഒന്നുകൂടെ തെളിക്കാൻ, പ്രത്യേകിച്ച് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ആൽഗയുടെ ഫംഗസിന്റെ ഒരു ഒരു സ്റ്റാഗ്നന്റ് ലെയർ കാണും. അത് നമ്മളൊന്ന് മാറ്റി കഴിയുമ്പോൾ അകത്ത് ഉള്ളതിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള പാട ഉണ്ടാകാനുള്ള കാരണം ലോക ജീവിതത്തിന്റെ വേഗത കൊണ്ടാണ്. ആ പാടകളെ ഒന്ന് മാറ്റി ആഴത്തിലേക്കൊന്ന് ഇറങ്ങുവാൻ ആ 11 വാക്യം കൂടി ഇങ്ങനെ പാടയായിട്ട് നമ്മുടെ മുമ്പിൽ നിന്നെങ്കിൽ അതിനകത്തേക്ക് ഇറങ്ങാൻ അച്ഛനോട് വലിയ ആശയം നമുക്ക് ആ ഒരു അവസരം ഉണ്ടാക്കി തന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം ഇന്ന് കേട്ട എല്ലാവരുടെയും പേരിൽ അറിയിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ.
താങ്ക് യു അച്ഛാ. ഇപ്പോഴെ തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥന പേരുകള് വാസ്തവത്തില് ഞാൻ നമ്മൾ സ്ഥിരം ഉറക്കുന്ന കുറെ പേരുകൾ ഉണ്ടായിരുന്നു. എന്റെ ഫോണ് ഒരു ചെറിയ ഇതായ കേടായതുകൊണ്ട് ആ പേരുകളൊക്കെ എന്റെ നഷ്ടപ്പെട്ടു. പക്ഷെ അത് ഞാനത് രണ്ടാമത് എടുക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ പേരുകളൊക്കെ ഉറക്കുക. എങ്കിലും എന്റെ മനസ്സിൽ ഉള്ള 1-2-3 പേരുകൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് പറയുന്നത്, ഒരു ജിമ്മിനെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ടൈറ്റസ് ജേക്കബിനെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്ഥലം ഓർക്കാറുള്ള 2 ജോയല്, 2 മക്കളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ ആലീസ് ജോസഫ്, മറ്റൊരു ആലൂസിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് ആരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ പറയുന്ന പേരുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എഴുതിയെടുത്തിട്ടുണ്ടാവും, അവർ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രയാസം അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവരൊക്കെ നമുക്ക് ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ അവരുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛന് ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥന പ്രവഹിക്കുന്നതാണ്. തമ്പാനച്ഛ,
നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് തലകൾ വണക്കാം. നാം കാണുന്ന നമ്മെ കാണുന്ന നമ്മെ നാം കാണുന്ന നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന നമ്മുടെ നിലവുകളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആലോചനകളെയും നന്നായിട്ട് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ശരീരം മാത്രമല്ല മനസ്സും ആത്മാവും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അത്തരം പ്രാർത്ഥനയിൽ നമുക്ക് സംബന്ധിപ്പാനിടയാകട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്ന യാചനകൾക്ക് മറുപടി നൽകുന്ന നമുക്ക് സ്വർഗീയ വാഗ്ദാനങ്ങളെ നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. നമ്മുടെ ഏത് ആവശ്യവും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതിനുള്ള ദൈവികമായ ഒരു വലിയ ഭാഗ്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് തലകൾ വണക്കാം. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നത് എന്ത് എന്ന് സങ്കീർത്തനക്കാരൻ വിലപിക്കുന്നു. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതിനെന്ത്? ഈ കഷ്ടകാലത്ത് ഈ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പാൻഡമിക്കിന്റെ നടുവിൽ പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ നീ ദൂരെ നിൽക്കുകയാണോ, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നീ മറഞ്ഞു നിൽക്കുകയാണോ എന്ന്. എന്നാൽ ദൈവം സമീപസ്ഥനാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശം നമുക്കിന്ന് ലഭിച്ചു. പ്രകാരം നമ്മോട് കൂടെയുള്ള നമ്മിൽ വസിക്കുന്ന നമ്മെ കാണുന്ന ദൈവത്തിന് മുൻപിലാണ് നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നത്. നിത്യനും കാരുണ്യവാനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഈ നല്ല മധ്യാഹ്നത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു പകൽ കൂടി ഞങ്ങൾക്ക് അവിടുന്ന് അനുവദിച്ചു തന്നു. ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാന്റെ കൊണ്ട് ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാളിതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്കായിട്ടൊക്കെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലഹീനതകളെ കുറവുകൾ തെറ്റുപറ്റും ശ്രമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആയുസിന്റെ ശേഷിക്കുന്ന നാളുകൾ അത് ഏറെയായാലും കുറേയായിരുന്നാലും ദൈവകരുണയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരാകുന്നു എന്ന് സമ്മതിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ കൂടാതെ നിന്റെ സഹായം കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ലല്ലോ. യഹോവേ, എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ, ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. അവിടുന്ന് എഴുന്നേറ്റ് ഞങ്ങൾക്കുള്ള വിധി കൽപ്പിക്കണമേ, ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ മുടങ്ങാതെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. വൈദിക സഹോദരങ്ങളെ വാഴ്ത്തണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, യുവതി യുവാക്കന്മാരെ കാത്തുകൊള്ളണമേ, കുഞ്ഞുങ്ങളെ കൃപയിൽ നിറയ്ക്കണമേ. പ്രത്യേകമായിട്ട് കർത്താവേ, ഒരു പാൻഡമിക്കിന്റെ നടുവിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യജാതി മുഴുവനും ആശങ്കയിലും ആകുലതയിലും വളരെയേറെ വൈഷമ്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോവുകയാണല്ലോ. നിന്റെ കൃപയും സമാധാനവും ശാന്തതയും സൗഖ്യവും നീ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് COVID-19 പേഷ്യൻസ്, ആശുപത്രികളിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവര്, ഐസൊലേഷനിലായിരിക്കുന്നവര്, ഭവനങ്ങളിൽ ക്വാറന്റീൻ ആയിരിക്കുന്നവര്, റിസർവേഷനിലായിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവിടുന്ന് സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യണമേ. കർത്താവ്, അവരെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, റെസ്പിറേറ്റർ തെറാപ്പിസ്റ്റുകള്, പാരാമെഡിക്സിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും അവിടുന്ന് ശാരീരികമായ ബലവും മാനസികമായ ധൈര്യവും നൽകി രോഗവ്യാപനം കൂടാതെ അനേകർക്ക് സൗഖ്യവും സാന്ത്വനവുമായി പ്രവർത്തിപ്പാൻ അവിടുന്നവരെ സഹായിക്കണമേ. കർത്താവേയും ദൈവമേ, മരണമടഞ്ഞിരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആത്മാക്കളെ അവിടുത്തെ പിതൃസന്നിധിയിൽ വിശ്രമിപ്പിക്കണമേ. ചുറ്റുകുറ്റങ്ങൾ ഓർക്കാതെ അവരോട് ക്ഷമിക്കണമേ. അവരുടെ വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കൾ നഷ്ടപ്പെട്ടുപോയ മാതാപിതാക്കൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവര്, സ്നേഹിതരും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടവർ, അവരെയൊക്കെയും അവിടുന്ന് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയും പുനരുദ്ധാനത്തിന് പ്രത്യാശയിൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വൈറസ് ലോകത്തിൽ നിന്ന് ഈ ഭൂമുഖത്ത് തന്നെ പൂർണ്ണമായിട്ടും നിർമാർജനം ചെയ്യുവാൻ, അതിന്റെ ശക്തിയെ നിർജീവമായി തീരുവാൻ, നിർവീര്യമായി തീരുവാൻ കൊണ്ടും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഗവൺമെന്റുകള്, സിവിൽ അതോറിറ്റി, പോലീസ്, ഫയർഫോഴ്സ്, എമർജൻസി മെഡിക്കൽ സർവീസസ്, ആംബുലൻസ് സർവീസ്, ക്ലീനിങ് സർവീസസ്, വോളണ്ടിയേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, സാധാരണ ജനങ്ങളുടെയൊക്കെയും അവരുടെയൊക്കെയും മുൻകരുതലുകളൊക്കെയും അവിടുന്ന് പരിഗണിച്ച് രോഗവ്യാപനം പൂർണ്ണമായിട്ടും ഇല്ലാതെയായി തരുവാനും ഈ വൈറസ് ലോകത്തിൽ നിന്ന് മാറിപ്പോകുവാൻ്റെ കൊണ്ടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഒരു വാക്സിൻ ഫലപ്രദമായിട്ട് കണ്ടെത്തുവാനും അത് ഉൽപാദിപ്പിക്കുവാനുമുള്ള പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനുള്ള പഠനങ്ങളെയൊക്കെ വാഴ്ത്തണമേ. അതിനുവേണ്ടി അഹോരാത്രം അത്യധ്വാനം ചെയ്യുന്ന സയന്റിസ്റ്റുകള്, ഗവേഷകരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളൊക്കെയും ഫലപ്രദമാക്കി തീർക്കണമേ. വേഗത്തിൽ ഉത്തരമല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും കർത്താവെ, പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഒത്തു പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവര്, ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസ്, ഹാർട്ടിന്റെ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവര്, ആർത്രൈറ്റിസ് അതുപോലുള്ള രോഗങ്ങളാൽ ഭാരപ്പെടുന്നവര്, ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് കർത്താവെ, അലർജി രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവര്, അംഗവൈകല്യങ്ങൾ ഉണ്ടായിരിക്കുന്നവര്, അപകടങ്ങളെ തുടർന്നും അല്ലാതെയും പലവിധമായ ബലഹീനതയിൽ കഴിയുന്നവര്, ആശുപത്രികളിൽ അനേക നാളുകളായിട്ട് കഴിയുന്നവര്, കോമയിൽ കഴിയുന്നവര്, ഇവിടെ ഞങ്ങൾ പേര് ഓർത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കൊക്കെ ഇന്ന് ആശ്വാസവും സൗഖ്യവും സമാധാനവും ധൈര്യവും പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നവരും ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരുമായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, ഞങ്ങളുടെ സ്നേഹിതര്, ബന്ധുമിത്രാദികള്, ഞങ്ങളുടെ ചാർച്ചക്കാര്, ഞങ്ങളുടെ പരിചയക്കാര്, ഞങ്ങളുടെ സഹപാഠികൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ ഗുരുക്കന്മാര്, ഞങ്ങളുടെ ഇടവക ജനങ്ങള്, ഞങ്ങളുടെ വൈദിക സമൂഹം, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഭയിലെ, പരിശുദ്ധ സഭയിലെ ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാര്, പരിശുദ്ധ കാതോലിക്ക ബാവ സഹോദരന്മാര്, സന്യാസി സന്യാസിനികള് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ, ദൈവകേന്ദ്രകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ്, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, നിന്റെ കൃപയും നിറയ്ക്കണമേ കർത്താവേ. ക്രൈസ്തവ സഭ ഇന്ന് ലോകത്തിൽ വളരെയേറെ മർദ്ദനങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും നിന്നെയും സഹിച്ചുകൊണ്ട് മുന്നേറുകയാണല്ലോ. പ്രത്യേകിച്ച് നൈജീരിയയിലും എത്യോപ്യയിലും ഈജിപ്തിലും സൊമാലിയയിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും സിറിയയിലും ഇറാഖിലും ഇറാനിലും ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അർമീനിയയിലും ക്രിസ്ത്യാനികൾ ഏൽക്കുന്ന പീഡകളും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ അവിടുന്ന് അറിയുന്നുണ്ട് കർത്താവെ. അവിടുന്ന് സകലവും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു. എങ്കിലും കർത്താവെ, എന്നൊരു ദാസർക്ക് നീ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവെ. കർത്താവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽപ്പാന്റെ കവണ്ണം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വാസം ത്യജിച്ചു കളയാതെ അന്ത്യത്തോളം രക്തത്തോളം അവർ സഹിപ്പാനും അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പീഡിപ്പിക്കുന്നവർക്ക് മാനസാന്തരം നൽകണമേ. കർത്താവിന്റെ സുവിശേഷത്തിന്റെ പ്രചാരകരായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ശൗൽ എപ്രകാരം പൗലോസായി രൂപാന്തരപ്പെട്ടു, അതുപോലെ അവിടുത്തെ ആത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്തെയും ഞങ്ങളുടെ സ്വന്തം നാടിനെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഓരോ ദിവസം ഞങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെയും കർത്താവിന്റെ സമാധാനം വാഴുവാനിടയാകണമേ. ഈ രാജ്യത്ത് ഇലക്ഷൻ നടക്കുവാനായിട്ട് പോകുന്ന കർത്താവെ, ദൈവമേയും അവിടുന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിന് ഗുണം ചെയ്യുന്ന മനുഷ്യസ്നേഹിയായ ദൈവഭയമുള്ള ഒരു നല്ല നേതാവിനെ ഞങ്ങൾക്ക് അവിടുന്ന് എഴുന്നേൽപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാട്ടിൽ പലവിധമായ പ്രശ്നങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും കാണുന്നു. അവിടുന്ന് എല്ലാത്തിനും പരിഹാരം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, അവിടുന്ന് മാത്രമാകുന്നു ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ ആശ്വാസവും ഞങ്ങളുടെ സമാധാനവും അവിടുന്ന് മാത്രമാവുന്നു ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ തുറമുഖം അവിടുന്ന് ആകുന്നല്ലോ കർത്താവെ. അവിടുന്ന് ഞങ്ങളെ കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പരിശുദ്ധ സഭയുടെ ഇന്നത്തെ അവസ്ഥയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സത്യം മനസ്സിലാക്കുവാനും സത്യം പ്രചരിപ്പിക്കുവാനും സത്യത്തിന്റെ കൂടെ നിൽപ്പാനുമുള്ള ബുദ്ധിയും ഞാനും എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവയും ശാശ്വത സമാധാനം ഉണ്ടാകുവാനും എല്ലാവരും സത്യത്തിന്റെ കൊടുക്കീഴിൽ ഒരുമിച്ചണിനിരന്ന് ഒരിടയനും ഒരാട്ടിൻ കൂട്ടവുമായിട്ട് ഒരുമിച്ച് ആരാധിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന സമൂഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. വിവിധ ഭവനങ്ങളിലും വിവിധ സ്ഥലങ്ങളിലുമായിരിക്കുന്ന എല്ലാവരെയും, ഇതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ആവശ്യങ്ങൾ അവിടെ നിറവേറ്റി കൊടുക്കണമേ. കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ കലഹവും സമാധാനമില്ലാത്ത അവസ്ഥയും സൃഷ്ടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും നിമാനസാന്തരം നൽകണമേ. ഒരു നന്മ നിറഞ്ഞ ജീവിതം എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും ലഭിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ബലഹീന രാജ്യങ്ങളെയും വാഴ്ത്തണമേ കർത്താവെ, നന്മകളാൽ നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാം വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളുടെയും ആത്മാക്കളെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും മേഘം കരയേറ്റുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടുകൂടിയും അവരുടെ കുടുംബങ്ങളോടുകൂടിയും അവരുടെ പ്രിയപ്പെട്ടവരോടുകൂടിയും നാം ഓരോ ആവശ്യങ്ങൾക്കായി നമ്മളോട് ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളവരുടെ അവരോടുകൂടിയും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും ലോക സമാധാനത്തിന് വേണ്ടിയും സഭയുടെ ഐക്യത്തിനോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന നമ്മളെ നമ്മളെയൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട തമ്പാനച്ചനോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുകയാണ്. നന്ദി വാമനച്ചൻ, ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐശ്വര്യ പ്രകാശച്ചൻ, വിജയച്ചൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകമുള്ള സ്നേഹം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പങ്കുചേർന്ന എല്ലാവരോടും ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ട് ഏതാണ്ട് 10 വർഷം പിന്നിടുകയാണ് നമ്മൾ അടുത്ത ആഴ്ചയോടുകൂടി. തീർച്ചയായിട്ടും ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന തുടക്കം മുതൽ ഇത്രയും നാളെ നടക്കാനായിട്ട് ദൈവത്തിന്റെ കൃപ ഉണ്ടായിരുന്നു. ഒരാഴ്ച പോലും മുടങ്ങാതെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയെങ്ങാണ്ട് മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ. കാരണം പ്രാവശ്യം ടെക്നിക്കൽ പ്രോബ്ലം എന്നിട്ട് മാറേണ്ട അവിടെ എല്ലാവരും ഇത് പ്രാർത്ഥിച്ചു. നമ്മൾ ഫോണിന്റെ ഒരു പ്രശ്നം വന്നിട്ട് അരമനയിൽ കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രം അയ്യോ, അല്ലാതെ ഒരിക്കൽ പോലും നമ്മുടെ ഈ പ്രയർ മുടങ്ങിയിട്ടില്ല. ദൈവം ഭംഗിയായിട്ട് തന്നെ നടത്തുന്നു. ഒരുപാട് ആളുകൾ ഇത് സംബന്ധിക്കുന്നു എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും ആദ്യത്തെ പോലെ തന്നെ ഒരുപാട് ആളുകൾ അത് സ്ഥിരം സംബന്ധിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതും ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ തുടക്കം മുതൽ ആരൊക്കെ ഇതിന്റെ ചുമതല വഹിച്ചു ഇപ്പോഴും അവരൊക്കെ അതിന് നേതൃത്വം കൊടുക്കുകയും ഇതിന് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ച നമ്മുടെ ഭദ്രാസന മാത്രപൂരിത മനസ്സുകൊണ്ട് ഇതിൽ സംബന്ധിക്കാം എന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ തുടക്കമിട്ട തിരുമേനി നമുക്കറിയാം അഭിയെന്ന യവസവസ്ഥ മനസ്സുകൊണ്ടാണ് തിരുമേനി പ്രാർത്ഥിച്ച് ആരംഭിച്ചതാണ്. ഇന്നും അത് നടക്കുന്നതിന്റെ പിന്നിലെന്ന് പരിപൂർവ്വമായിട്ട് വിശ്വസിക്കുന്നു. തിരുമേനിയുടെ സാന്നിധ്യം അന്നത്തെ പ്രയറിലുണ്ടാകും, അടുത്ത ആഴ്ചത്തെ പ്രയറിലുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് ടെക്നിക്കൽ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ലെങ്കിൽ അവർ രണ്ടുപേരും നാട്ടിൽ നിന്ന് ഇതിൽ സംബന്ധിക്കുകയും ഇതിന് ആശംസയൊക്കെ അർപ്പിക്കും. ഒരു സൂം മീറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും സൂം മീറ്റിംഗിൽ ഒരുപക്ഷെ ജോയിൻ ചെയ്യാനുള്ള ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ ഈ ഇപ്പം നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറിൽ തന്നെയാണ് ജോയിൻ ചെയ്യേണ്ടത്. പക്ഷെ കുറച്ച് പേർക്ക് ബാക്കിയുള്ളവർക്ക് സൂം മീറ്റിംഗിലും അതിന്റെ അകത്ത് സംബന്ധിക്കാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ആ തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ നമുക്കറിയാമല്ലോ ടെലിഫോണും മറ്റ് ദൂരെ നിന്നൊക്കെ നാട്ടിൽ നിന്നാകുമ്പോൾ ചില പ്രയാസങ്ങൾ കാണും. അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തിരുമേനിമാർ അതിന്റെ അകത്ത് ജോയിൻ ചെയ്യും. ഏതായാലും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കൂടുതൽ അനുഗ്രഹമാകുവാനും പ്രത്യേകിച്ച് നമ്മൾ രോഗികൾക്കൊക്കെ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗികൾക്കൊക്കെ അത് സൗഖ്യം നൽകുവാനും പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മ ആശ്വാസമാകുവാനും നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നമ്മൾ ആ തലത്തിൽ നമ്മുടെ ഈ പ്രാർത്ഥന ഒരു കൂടുതൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാകണം. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഇതിൽ സംബന്ധിക്കുകയും നേതൃത്വം ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മനോജ് ഇതിന്റെ ചുമതലകളൊക്കെ വഹിക്കുന്നു. അതുപോലെ ബൈബിൾ വായിച്ച ഇന്നത്തെ കുഞ്ഞമ്മയാണ്, സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലെ മെമ്പറാണ്, ഇന്ന് ബൈബിൾ വായിച്ചത്. ആന്റിയോടും സ്നേഹം അറിയിക്കുന്നു. നമ്മൾ നിരന്തരം മൂന്നാല് പേര് ഇതിൽ സ്ഥിരം വായിക്കുന്നുണ്ട്, അവരോടൊക്കെയുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, അടുത്ത ആഴ്ച തിരുവിനിമാരുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.